ദിവസത്തെ തുടർന്ന് ദൈവാനുഗ്രഹം ചിന്തിപ്പാനായി നമുക്ക് ദൈവത ലഭിക്കേണ്ടതിനായി പ്രാർത്ഥനയോട് നല്ലതായിരിക്കാം. ഇപ്പോൾ നാം എടുത്തു വരുന്ന വിഷയം പുനരുത്ഥാനത്തെ സംബന്ധിച്ചും മരണവും പുനരുത്ഥാനവും എന്നുള്ള വിഷയമാണ്. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മനുഷ്യൻ മൂലം പുനരുത്ഥാനവും എന്ന് കഴിഞ്ഞ ക്ലാസ് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമായിരുന്നു. മരണം എങ്ങനെ മനുഷ്യൻ കടന്നു, പാപം ചെയ്യാത്തതിലും വ്യാപരിച്ച മരണം, മരണത്തിന് നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഒരു മനുഷ്യനും കഴിയാത്ത നിലയിൽ മനുഷ്യ വർഗത്തിന്മേൽ വന്ന നിത്യശാപമായിരുന്നു മരണം. ഈ മരണം മനുഷ്യനിൽ നിന്ന് മാറ്റുവാൻ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് മരണം മാറ്റി നമുക്ക് മരണം നീക്കി എന്ന വാക്ക് തന്നെയാണ് വേദോത്സവം തന്നിരിക്കുന്നത്. ഇതോണെന്നോ മനുഷ്യൻ മുഖാന്തരം ഉണ്ടായ മരണം മനുഷ്യനാൽ നീക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനമായ ചിന്താഗതി. അതിനെ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. കാരണം വേദശാസ്ത്രത്തിലെ അല്പം പ്രസക്തമായ വേദഭാഗങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു ഭാവമില്ലാതെ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിലേക്ക് വന്നത്, ന്യായപ്രമാണത്തിന് മനുഷ്യന്റെ മരണത്തെ മാറ്റുവാൻ കഴിയുകയില്ല, കർമ്മങ്ങൾക്ക് മനുഷ്യന്റെ പാപത്തെ പരിഹരിപ്പാൻ കഴിയുകയില്ല, ആട്ടുകരന്മാരുടെയും പശുക്കട രക്തത്തിന് നമ്മുടെ പാപത്തെ നിന്ന് വിടുവിക്കുവാൻ കഴിയുകയില്ല. ഇങ്ങനെ കഴിവില്ലായ്മയുടെ വലിയൊരു ലിസ്റ്റിന്റെ ഘോഷയാത്ര നിൽക്കുമ്പോൾ ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ളതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഹണിയാകുന്ന ഇച്ഛിച്ചില്ല, ഭോജനയാകുന്ന ഇച്ഛിച്ചില്ല, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അവയെ അവൻ അതിനായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആകാൻ ഒരുക്കപ്പെട്ട ശരീരത്തോട് ദൈവത്തിന്റെ പുത്രൻ വരികയും മനുഷ്യനെ നിത്യമായ അടിമത്തത്തിൽ വെച്ചുകൊണ്ടിരുന്നതായ ആ പാപവും പാപത്തിന്റെ ഫലമായ മരണത്തെയും കർത്താവായ യേശു മുഖാന്തരം മാറ്റി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വളരെ വ്യക്തമായ വാക്ക് വേദശാസ്ത്രം ഉപയോഗിച്ചിരിക്കുന്ന 2 Timothy 1:10 ആ വാക്യം 2 Timothy 1:10 വായിച്ചാണ് മരണം മാറ്റി എന്നുള്ളതിന് തീർത്തതെളിവ്. ഇപ്പോൾ മരണം നീക്കുകയും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ആത്മീയ മരണം കർത്താവായി യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താലും അവന്റെ വീടിന്റെ പിന്നാലും മരണം മാറ്റിയേക്കുമെന്നല്ല, മരണം മാറ്റുകയും മരണത്തെ നീക്കുകയും മരണം മാറ്റി സുവിശേഷം കൊണ്ട് തൽസ്ഥാനത്ത് മരണം മാറ്റി എന്ന് മാത്രമല്ല മരണം മാറ്റി നമുക്ക് ജീവൻ തന്നു എന്നുള്ള വാക്കാണ്. അവിടെ സുവിശേഷം കൊണ്ട് ജീവൻ തന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സമൃദ്ധിയായ ശക്തിയും തന്നു. ആകയാൽ പുതിയ വിശ്വാസികൾക്ക് സുവിശേഷം കൊണ്ട് ജീവൻ ലഭിച്ചു, ആത്മാവിനാൽ ശക്തി ലഭിച്ചു. ആകയാൽ യേശു പറഞ്ഞത് ഞാൻ ലോകത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ്. ഒരു വിശ്വാസിക്ക് യേശുക്രിസ്തു വിശ്വസിക്കുന്നതിനാൽ ജീവൻ ഉണ്ടാകുന്നു, മരണം പാടുന്നു. അടുത്തത് പരിശുദ്ധാത്മാവിനാൽ അത്യന്തമായ സമൃദ്ധിയായ ശക്തി ലഭിക്കുന്നു. ആകയാൽ തിരുവെഴുത്തുകളും ദൈവവചനവും ഒരുപോലെ നമുക്ക് അനുസിദ്ധ്യമാണ്. അത് രണ്ടും നമുക്ക് നിഷേധിക്കുവാൻ കഴിയില്ലാത്ത അനുഗ്രഹങ്ങളായി നാം പരിഗണിക്കപ്പെടേണ്ടതാണെന്നുള്ള വസ്തുത ഓർത്തിരിക്കണം. അദ്ദേഹം വിഷയം മുമ്പോട്ട് നീക്കണമല്ലോ. ഇന്ന് നോട്ട് എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതിയേ പറ്റൂ എന്നുള്ള ദിവസമാണ്. മനുക്കെല്ലാം പോയിന്റ്സാണ് പറഞ്ഞിരുന്നത്. കാരണം മനുഷ്യമായ പുനരുത്ഥാനത്തിന്റെയും മരണത്തിന്റെയും ആയ തെളിവുകളായ പോയിന്റ്സ് റെഫറൻസ് ആണ് പറഞ്ഞിരുന്നത്. ഒരു കുറിപ്പോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യത്തിന് നാളെ ഉണ്ടായാൽ ആവശ്യമായ നിലയിൽ അത് റെഫറൻസാക്കി എഴുതി വെച്ചിരുന്നാലും അല്ലെങ്കിൽ എഴുതുന്നവരേതായാലും എഴുതിക്ക് മറ്റൊരു കാര്യമായി ശ്രദ്ധിച്ചു. ഇപ്പോൾ മരണവും അതിന്റെ സാർവത്രികവും എന്നതായ ചില റെഫറൻസ് ഉണ്ട് അതിന്റെ പിന്നിൽ. അതിന്റെ പോയിന്റ്സോട് കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. മരണവും അതിന്റെ സാർവത്രികതയും എന്നുള്ളതാണ്. ആ വായിക്കാൻ കൃപയുള്ളവർ, എഴുതാത്തവര് അവര് വായിക്കാൻ കൃപയുള്ളവർ അങ്ങ് വായിക്കണം. വാക്യങ്ങൾ വായിച്ചൊന്ന് വായിച്ചു പിടിക്കുന്നേ ഇപ്പോൾ ആവശ്യമുള്ളൂ, കാരണം അതിനെ സമയമുള്ളൂ. 2 Samuel 14:14 വാക്യം വായിച്ചിട്ട് മരണവും അതിന്റെ സാർവത്രികയും സകല മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ടതായ പൊതുവായ ഒരു ആശയം ആശയങ്ങൾ വായിച്ചു. അതെ, അതിവിടെ ഒരു സ്ത്രീ വന്ന് ദാവീദ് രാജാവിനോട് പറയുന്ന ഒരു കാര്യം ആദ്യത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ, എല്ലാരും ശ്രദ്ധിക്കാവുന്ന വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രസ്താവന സാദൃശ്യ സഹിത മരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. വായിച്ചാട്ട്, നാം മരിക്കേണ്ടി വരുമല്ലോ, രാജാവായാലും അടിയാനായാലും നാം മരിക്കേണ്ടി വരുമല്ലോ. നീ മരിക്കണം, ഞാൻ മരിക്കണമെന്നല്ല, നമ്മൾ മരിക്കേണ്ടി വരുമല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചിന്തിക്കാൻ ശാരീരിക മരണത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ആത്മീയ മരണം മാറ്റി എന്നുള്ള വസ്തുത സത്യമാണ്. എന്നാൽ ഈ ശരീരത്തിന്റെ മരണത്തെയും മാറ്റുവാൻ കർത്താവ് അതേ ശക്തനാണ്. ആ മരണത്തിൽ നമ്മൾ ഉയർപ്പിക്കുമ്പോൾ ആ വചനം ഒന്ന് വർദ്ധിയായി തീരും. ഇവിടെ പറഞ്ഞ ശാരീരിക മരണത്തെ കുറിച്ചാണ്, നാം മരിക്കേണ്ടി വരുമല്ലോ. അതൊരു സാദൃശ്യം. മനുഷ്യന്റെ ജീവന് മനുഷ്യനിന്ന് പോയി കഴിഞ്ഞാൽ അതെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് നല്ലൊരു സാദൃശ്യം പറഞ്ഞു. നിലത്ത് ഒഴിച്ചു കളഞ്ഞ ആ വെള്ളത്തെ പാത്രത്തിൽ തിരികെ ചേർക്കുവാൻ കഴിയാത്തതുപോലെ ശരീരത്തിൽ ജീവൻ പോയാൽ പോയതാണല്ലോ, നാം തിരിച്ചു വരികയില്ലല്ലോ. അതുകൊണ്ട് സകല ദാവീദ് പറയുന്നു, സകല ഭൂവാസികളും വഴിയായി ഞാൻ പോകുന്നു. ഇയ്യോ പറയുന്നു, മടങ്ങി വരാത്ത ഒരു വഴിയിലേക്ക് ഞാൻ യാത്രയാകുമല്ലോ കുറെ നാൾ കഴിഞ്ഞിട്ട്. മടങ്ങി വരാത്ത വഴിയിലേക്ക് സകല ഭൂവാസികളും വഴിയായിട്ട് നിരത്തൊഴിച്ചിട്ട് ചേർക്കുവാൻ കഴിയാത്ത വെള്ളം പോലെ അതെ നമ്മുടെ ജീവൻ നമ്മിൽ നിന്ന് പ്രാണൻ അത് മാറിപ്പോകുമല്ലോ. ഈ പദങ്ങളെല്ലാം മനുഷ്യന്റെ സാർവത്രിക മരണത്തിന്റെ ശാരീരിക വ്യവസ്ഥിതിയെയാണ് പ്രധാനമായി ആ വേദഭാഗങ്ങൾ വിളിക്കുന്നത്. യോബ 30:23 വേഗം വേഗം വാക്യം, യോബ 30:23 പെട്ടെന്ന് വാക്യം വായിച്ചങ്ങോട്ട്
വിട്ടാട്ട്.
മരണത്തിലേക്ക് സകലനും ചെന്നു ചേരുന്ന ഭവനത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് പോകും എന്ന കാര്യത്തിന്റെ പ്രസക്തി യോ മനസ്സിലാക്കി പറയുന്ന കാര്യമാണ്. സങ്കീർത്തനം 49:10 89:48 വേറെ ഒരാള് ജ്ഞാനികൾ മരിക്കുന്നു, മൂടനായാലും മൃഗപ്രായനായാലും ബോധവാനായാലും അബോധവാനായാലും സംസ്കാരമുള്ളവനാകുവാൻ വീരനായാലും ആരായാലും മരിക്കും. നിർണായകമായ ദൈവത്തിന്റെ വിധിയാണ്, അതിൽ മാറ്റമില്ല എന്നും. അടുത്ത 59:48 ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യൻ ആര്? അതിന്റെ അപ്പുറത്തെ മറുപടി ആരുമില്ല. ജീവിച്ചിരുന്നാൽ അതെ 10,000 കൊല്ലോ അതിന് അടുത്ത് 900-1000 ജീവിച്ചിരുന്നവരുണ്ട്, അവര് മരണം കണ്ടവരാണ്. മരണം കാണാത്തവരാരുമില്ല. എല്ലാവരും മനുഷ്യരായി ഭൂമി ജീവിച്ചിരുന്നാൽ മരണം കണ്ടേ പറ്റുകയുള്ളൂ എന്ന വസ്തുത വ്യവസ്ഥാപിതമായ ദൈവവചന സഭാപ്രസംഗത്തിന്റെ റോമർ 5:12 അപ്പൊ ആത്മാവിന്റെ മേൽ അധികാരമുള്ളവരില്ല. ആത്മാവ് മനുഷ്യ ശക്തിക്കും ബുദ്ധിക്കും അതീതമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് തരുവാൻ കഴിയത്തില്ല. ആത്മാവിനെ ലോകത്തിൽ എടുക്കാൻ കഴിയത്തില്ല. കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് വാക്യോട്. ശരിയാണ്, ആത്മാവിന്റെ മേലാധിപത്യം മനുഷ്യനില്ല, മനുഷ്യന്റെ മേലാധിപത്യം ആത്മാവിനാണ് എന്നതുപോലെ മരണത്തെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആ മരണം വരുമ്പോൾ ഏത് വലിയവനായാലും ഏതിനെ സാമ്രാട്ടായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുന്നില്ല. ആകെ മരണ ദിവസത്തിന്മേലും മരണത്തിന്മേലും അധികാരമുള്ളവൻ ആരുമില്ല എന്ന് വ്യക്തമായി പറയുന്ന വസ്തുത മരണത്തിന്റെ സാർവത്രികത സർവവ്യക്തികളിലും ഉണ്ടെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. റോമ 5:12 അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തില് കടന്നു. സകല മനുഷ്യരിലും പാപ കാരണമായി പരന്നിരിക്കുന്ന വ്യാപരിക്കുന്ന മരണം. ഈ വാക്കുകൊണ്ട് പൊതുവെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം, മരണം എന്നത് സാർവത്രികമായി ഭക്തനായാലും അഭക്തനായാലും മനുഷ്യവർഗത്തിന്മേൽ അത് അധീനമാക്കിയിരിക്കുന്ന അത് ഒന്നാണ്. അതിൽ മുക്തി പ്രാപിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ആ പാപത്തിന്റെ ഫലമായ മരണം, അതേ മനുഷ്യനിലേക്ക് മനുഷ്യനെ കീഴടക്കിയതായ മരണം, അതേ മനുഷ്യവർഗത്തിൽ നിന്ന് അതിൽ നിന്ന് മോചിതമാകുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരണം ലോകത്തിലേക്ക് മനുഷ്യൻ കൊണ്ടുവന്നുവെങ്കിൽ, നിത്യജീവനായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് മരണത്തെ നീക്കം ചെയ്തോ, അങ്ങനെ യേശു ക്രിസ്തു മുഖാന്തരം മരണത്തിൽ ആത്മീയ മരണത്തിൽ നിന്നും ശാരീരിക മരണത്തിൽ നിന്നും ഇവിടെയുള്ളവർക്ക് ദൈവത്തിന്റെ സ്തോത്രം. ഇതിന്റെ വിടുതൽ നമുക്ക് പ്രത്യാശിക്ക് വകയുള്ളത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് എന്നും ഓർത്തിരിക്കണം. അതിന്റെ സാർവത്രികതയിൽ പിന്നീട് ചിന്തിക്കേണ്ട ഒരു വാക്യം എബ്രായ 9:27 എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധിയിൽ മനുഷ്യർക്ക് ഉള്ളതായ ഒരു പൊതുവായ കാര്യമായിട്ട് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അടുത്തത് അടുത്ത പാരഗ്രാഫ് എടുത്ത് ചിന്തിക്കേണ്ടത് നീതിമാന്മാരുടെ മരണം ആഗ്രഹിക്കത്തക്കതും പ്രത്യാശ ഉളവാക്കുന്നതുമാണ്. നീതിമാന്റെ മരണം അഥവാ നീതിമാന്മാരുടെ മരണം ആഗ്രഹിക്കത്തക്കതും പ്രത്യാശ ഉളവാക്കുന്നതുമായതാണ്. അതിന്റെ റഫറൻസും തെളിവുകളുമാണ് താഴോട്ട് പെട്ടെന്ന് പെട്ടെന്ന് മുമ്പോട്ട് പോകുന്നത്. ഇനി സംഖ്യാ പുസ്തകം 23 പത്താം വാക്യം എടുത്ത് വായിച്ചാണ് അതിന്റെ തെളിവുകളാണ്. നീതിമാന്റെ മരണം ആഗ്രഹിക്കത്തക്കതും അത് പ്രത്യാശ ഉളവാക്കുന്നതുമാണ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. വായിച്ചോട്ടെ. ആ ആ ഇതാര് പറഞ്ഞതാ? ആ ബാലാക്കോ ദയോരന്റെ മകനായ ബിലിയാം പറഞ്ഞതാണ്, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. വണ്ടി പുറത്ത് കയറിച്ചാകാൻ ആർക്കും ഇഷ്ടമില്ല, ആക്സിഡന്റ് ഉണ്ടായിച്ചാകാൻ ആർക്കും ഇഷ്ടമില്ല, പിന്നെ കെട്ടിത്തൂങ്ങിച്ചാകാൻ ആർക്കും ഇഷ്ടമില്ല, അപകട മൃത്യു ആർക്കും സന്തോഷമുള്ള കാര്യമല്ല, പിന്നെ എങ്ങനെ മനുഷ്യൻ മരിക്കുമോ എന്ന് അവരവരുടെ കാര്യം അവരോട് നിശ്ചയവുമില്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അനീതിയുടെ കൈക്കൂലി വാങ്ങി പ്രവചിക്കുന്ന പ്രവാചകനെ നല്ല ഒരു താല്പര്യം മനസ്സിൽ കിടപ്പെട്ടു. എന്താ അപ്പൊ ഈ പുള്ളിക്കും ഏതാണ്ട് അറിയാം, ഭക്തന്മാരുടെ മരണമെന്ന് പറയുന്നത് പരാജയമല്ല, അത് വിജയമാണ്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ദോഷമല്ല, മരണം ചെയ്യാതെ വൈദിക ജീവിതകാലത്തേക്കാൾ ഏതോ മഹത്വകരമായ ഒരു കാര്യമാണ്. അങ്ങ് അങ്ങ് ചെല്ലണമെങ്കിൽ, ഭാവി പ്രത്യാശയിൽ പോകണമെങ്കിൽ, ഭാവി മരിക്കുന്ന പോലെ മരിച്ചാൽ പറ്റുകയില്ല, സുഖവർത്തിക്കാർ മരിക്കുന്ന പോലെ മരിച്ചാൽ പറ്റുകയില്ല, അവരുടെ പാർപ്പിടം പാതാളമാണ്, ശൂന്യതയാണ്, അത് നിത്യദണ്ഡനമാണ്. എന്നാൽ ഭക്തന്മാർ മരണാനന്തരം ഒരു പ്രമോഷൻ വാങ്ങിക്കുന്നവരാണെന്ന് ഈ പുറജാതി പ്രവാചകനായ അതേ ബയോറിന്റെ മകനായ ബിലിയാമിന് അതേ ഒരു ചിന്ത വന്നു. അപ്പൊ അവൻ പറയുകയാണ്, ഭക്തൻ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ, സ്വയം ആശീർവാദം. പിന്നെ എങ്ങനെ മരിച്ചെന്നറിയോ? യോശുവ രാജ്യം പിടിച്ചപ്പോൾ ഇവൻ എങ്ങനെ പോയി? വാളിന്റെ വാഴ്ത്തലയാൽ അവൻ വെട്ടപ്പെട്ടവനായി മാറ്റപ്പെട്ടു. ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കാനൊന്നുമില്ല, കാരണം ഭക്തൻ ജീവിക്കുന്ന പോലെ ജീവിച്ചെങ്കിലേ ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കാൻ. ഭക്തന്മാർ ജീവിക്കുന്ന പോലെ ജീവിക്കുവാൻ അവന് സാധിച്ചില്ലെങ്കിൽ ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കുവാൻ സാധ്യമല്ല. ആകയാൽ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ, പുനരുദ്ധാനം നടക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ക്രിസ്തുവിൽ മരിക്കുന്നവർ, ക്രിസ്തുവിൽ മരിക്കുന്നവർ ജീവിക്കും, ഉയർത്തത് കേൾക്കും, ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുമെന്ന് ഈ രണ്ടു വാക്കാണ് ഇതിന്റെ പ്രസക്തി നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഈ ഭൂമി ജീവിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, പെന്തക്കോസുകാരാ ജീവിച്ചാ പോരാ, പിന്നെ സാമാന്യ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ അംഗത്തോടത്ത് ജീവിച്ചാ പോരാ, ഭക്തന്മാർ ജീവിക്കുന്ന പോലെ ജീവിച്ച്, ഭക്തന്മാർ വിശ്വസിക്കുന്ന പോലെ വിശ്വസിച്ച്, ഭക്തന്മാർ ആരാധിക്കുന്ന പോലെ ആരാധിച്ച്, ഭക്തന്മാർ ആത്മാവ് നടക്കുന്ന പോലെ ആത്മാവിൽ നടന്ന്, അത് ഭക്തന്മാർ വിശ്വസിച്ച് ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ ഭക്തന്മാർ നടക്കുന്ന പോലെ മരിക്കും, നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ ഇടയായിത്തരും. അത് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചവരെ ഓർത്തുകൊള്ളീൻ, അവരുടെ ജീവാവസാനം ഓർത്തുകൊള്ളീൻ എന്ന് എടുത്ത് പ്രത്യേകം പ്രബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്ക് സകല വിശ്വാസികളും ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതായ ഒരു വാക്കാണ്. അടുത്തത് റോമ സങ്കീർത്തനം 116 15 വാക്യം വായിച്ചു, പെട്ടെന്ന് വായിച്ചു വിട്ടു, അത്യാവശ്യമുള്ളത് വിശദീകരണം തരാം. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്, മരണം മനുഷ്യൻ ചിലപ്പോൾ വിലയേറിയതായി കാണുകയില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ മനോഹരം ശ്രദ്ധിച്ചേ, ഭക്തന്മാരുടെ മരണം വിശ്വാസിക്ക് വിലയേറിയതാണെന്നോ വീട്ടുകാർക്ക് വിലയേറിയതാണെന്നോ സ്വന്തക്കാർക്ക് വിലയേറിയതാണെന്നോ സഭക്കാർക്ക് വിലയേറിയതാണെന്നോ അവിടെ എഴുതിയാലും കുറ്റമൊന്നുമില്ല. പക്ഷെ നമുക്കത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണെന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ എവിടെ നിന്ന് സന്തോഷിക്കും, അല്ലെങ്കിൽ തിരിച്ച് ഭാര്യ മരിക്കും ഭർത്താവ് സന്തോഷിക്കും, അല്ലെങ്കിൽ മക്കൾ മരിക്കുമ്പോൾ ആ എന്നെ മോ നല്ല ഭക്തനായിരുന്നു, പോയ ദൈവത്തിന്റെ സ്തോത്രം സ്ഥലം ഒഴിഞ്ഞു കിട്ടിയല്ലോ, അവരിപ്പോ അവിടെ ചെന്ന് നല്ല വീട്ടിൽ പാർക്കുകയെന്ന് ആരെങ്കിലും പറയും. നിങ്ങൾ നല്ല ചിന്തിച്ചു നോക്കി, എത്ര വിശ്വാസം മൂത്താലും വിടാനെന്തില്ല, വിടാന് കസ്റ്റഡിന്ന് വിടാന്? ഓ നിങ്ങളൊക്കെ അത് തയ്യാറായിരിക്കുകയോ, അല്ലെങ്കിൽ മരണമെങ്കിൽ വരാത്ത കുറ്റമേ ഉള്ളൂ. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും വന്ന് മകൾ മക്കളെയും കൂടെ അങ്ങനെ ഒരുങ്ങിയിരിക്കുക ലക്ഷണത്തിൽ ഇഷ്ടമാണോ? ഇല്ലെന്ന് ആയിക്കോ, സുഖ മാത്രം നേരുവോ, ഒരു തടസ്സവും കൂടാ മറ്റൊരു സെയിം ആശയക്കാരായിരിക്കുന്ന എല്ലാവരും എനിക്കറിയാം, പക്ഷേ പുറത്തു പറഞ്ഞാൽ പ്രത്യാശയ്ക്ക് ഏതാണ്ട് വാട്ടം വരും എന്നുള്ള മട്ടിലാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് വാട്ടം വരുന്നത് നമ്മുടെ മാനസിക നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത്. മാനസിക നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരും തമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ നമുക്ക് മനസ്സില്ല. നമ്മളോട് ചോദിച്ചേച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് ദൈവം വിളിക്കണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഉപാധികൾ ഉപയോഗിച്ച് അതിനെ മറികടന്ന് ഒന്നുകൂടെ നിർത്താമോ നമ്മൾ നോക്കും. അത് ദൈവം വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഞാൻ സോതോപ്പെട്ടത് നശിപ്പിക്കാൻ പോവാ, ഇപ്പൊ എത്തിക്കാൻ പോവാൻ നിലവിളി എനിക്ക് ഉറക്കത്തിൽ എത്തിക്കാൻ വിശേഷത്തില്ല പറഞ്ഞു. അബ്രഹാം ചെറുക തുടങ്ങി, 50 നിരിമാമാരുണ്ടെങ്കിൽ കർത്താവെ അത് നശിപ്പിക്കുമോ, ഇല്ല എന്നപ്പോട്ട് 45 ഇല്ല 40 ചുരുക്കി പറഞ്ഞു 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 പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് താഴത്തെ അറ്റത്ത് കൊണ്ടുവന്നു. അടുത്തൊന്നുകൂടെ പിടിച്ചെങ്കിൽ ഒത്തുപോയി, ഞാൻ പിടിച്ചില്ല. ക്രൈസ്തരോട് എന്താ, അവ സമ്മതിക്കത്തില്ല. ഒരു ന്യായവിധിക്ക് ദൈവം മുന്നറിയിപ്പോട് തുടങ്ങി വന്നപ്പോൾ നല്ലവരിൽ നല്ലവനായ അബ്രഹാം, ഭക്തന്മാരുടെ ഭക്ത ശിരോമണിയായ അബ്രഹാം, വിശ്വാസിയുടെ പിതാവായ അബ്രഹാം അത് സമ്മതിച്ചില്ല. അരുതേ ഹോവിയ ദൈവമേ അത് അങ്ങനെ അരുതേ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യം മനുഷ്യനോട് അനുവാദം ചോദിച്ച് നടക്കുകയില്ല എന്നുള്ള ഒരു കാര്യം ഓർത്തോണം. ലോകത്തിൽ വിലപ്പെട്ട കാര്യമല്ല, ദുഃഖമുള്ള കാര്യമാണ് വേർപാട് മരണമെങ്കിൽ. ഒരു കാര്യം മറക്കരുത്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്, അത് ദൈവസന്നിധി വിലയേറിയത് മാന്യമായ ഒരു വിഷയമാണ്. ഇവിടെ അബ്സെന്റ് ആകുന്നു, അവിടെ പ്രസന്റ് ആകുന്നു. ആകയാൽ പ്രത്യാശയ്ക്ക് വകയുള്ളൂ, നിരാശയ്ക്ക് വകയില്ല എന്ന കാര്യം പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവരുടെ വിലയേറിയതാണ് മരണം, പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വകയുള്ളതാണ്, അത് വിലയേറിയതാണ്. സദൃശവാക്യം 14:34 നീതിമാനോ മരണത്തിലും ഏതാ വാക്യം 32 നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് എന്ന്. അപ്പോൾ മരണം നിരാശാജനകമല്ല, അത് പ്രത്യാശ ഉളവാക്കുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുവാൻ കഴിയുന്നു. മരണം അത് നിരാശാജനകമാകുന്നു അല്ല, വിശ്വാസി നീതിമാന്റെ വിഷയമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് 14:21 വായിച്ചാട്ട്, 21 14:21 നോക്കൂ, കുപ്പയെ കിടക്കുന്ന ദരിദ്രൻ മരണാനന്തരം നിരാശപ്പെടേണ്ട കാര്യമില്ല, ജീവിത ഭദ്രത അവന് മരണാനന്തരമാണ് ലഭിക്കുന്നത്. സുരക്ഷിതമില്ലാത്ത നിരാശജനകമായ ഭൗമികമായ അന്തരീക്ഷത്തിന്റെ ദുഃഖത്തിന്റെ വേറിക്കൂടാതെ അവസ്ഥയിൽ കിടന്ന ദരിദ്രന് മരണാനന്തരം പറീസായിൽ അത് ഏറ്റവും വലിയ വിശുദ്ധനായ വിശ്വസ്തനായ അബ്രഹാമിന്റെ മറിയിച്ചെന്നു. മരണാനന്തര ജീവിതം ഭദ്രതയുള്ളതാണ്, വിശ്വാസിക്ക് മരണാനന്തര ജീവിത ഭദ്രതയാണ് അവിടെ വിളിച്ചറിയിക്കുന്നത്. വസ്തുപ്രതിയും അവിടെ ഓർത്തിരിക്കുന്നു. റോമർ 14:8 ദൈവമേ ഒന്ന് വായിക്കണേ, പെട്ടെന്ന് വാക്കി വയ്ക്കോട്ടു. നോക്കുക, ജീവിക്കുന്നത് ഇപ്പോൾ നാം ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാ ജീവിക്കുന്നത്, എന്നാൽ നാം മരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഓർക്കാപ്പുറത്ത് നമ്മൾ ആരെങ്കിലും വിശ്വാസികൾ മരിക്കുകയാണ്. ഈ ആർക്കായിട്ട് മരിക്കുന്നു? കർത്താവിനായി മരിക്കുന്നു. കർത്താവിന്റെ അടുക്കിലേക്ക് പോകും മരണം എന്ന ഈ കവാടത്തിലൂടെ തിരശ്ശീലേക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നത്. അതേ ജീവിതാവ് ജീവിതത്തിന് മക്കൾ കർത്താവിന്റെ അടുക്കലാണ്. ആകെ നഷ്ടമല്ല, അത് ദുഃഖമല്ല, അത് താഴ്ചയല്ല, അത് ഒരു നിലകളിലും ദുഃഖത്തിന് വക നൽകുന്നതല്ല. പിന്നെയോ പ്രത്യാശയ്ക്ക് വക നൽകുന്നതായ ഒരു വലിയ പ്രമോഷനാണ് മരണമെന്നുള്ളത് ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കുന്നു. ഫിലിപ്പിയ 1:23 ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അത്യുത്തമം, അത് ഉത്തമമെന്നല്ല, അത് നല്ലതെന്നല്ല, ഇതിനേക്കാൾ കൂടുതൽ ഒരു ശൈലി ഉപയോഗിക്കാതിരിക്ക. അതിന് ഏറ്റവും ഉന്നത വഴികളിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ? എനിക്ക് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപിരിഞ്ഞ് എന്റെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നതിനേക്കാൾ ഉത്തമമായ കാര്യമില്ല, അത്യുത്തമമായ വേറെ വിഷയമില്ലാകയാൽ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭമെന്ന വാക്ക് അന്വർത്ഥമായി കാണുന്നത് ഇവിടെയാണ്. അത് അപ്രകാരം തന്നെ സർവവിശ്വാസികളിലും ആ പ്രത്യാശ എന്നും എന്നും നിലനിൽക്കുന്നവരാകട്ടെ. അടുത്തത് എബ്രായ 11:13 വാക്യം വായിച്ചാട്ട്, എബ്രായ 11:13. അപ്പോ അവരുടെ വാറ്റപ്രദേശം കണ്ടുകൊണ്ട് വാറ്റത്ത നിവർത്തിയിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ, അതിനുശേഷമുള്ളവരെ വരുന്ന വിശുദ്ധന്മാരുടെ പരിഗണനയും പരിഗണിച്ചുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു. എന്നാൽ അവർ ദൂരവേ അവർക്കൊരു മൃതദേശമുണ്ട് എന്ന് കണ്ട് അത് ഏറ്റു പറഞ്ഞ് വിശ്വാസം മരിച്ചു. 13 മുതൽ കൊണ്ടൊന്ന് വായിച്ചേട്ട് അവരോട്ട് വായിച്ചേട്ട്. ഇങ്ങനെ പറയുന്നവർ ഒരു നഷ്ടം സംഭവിച്ച മട്ടിലല്ല, ഇങ്ങനെ പറയുന്നവർ അന്യായമേൽക്കുന്ന മട്ടിലല്ല, ഇങ്ങനെ പറയുന്നവർ തങ്ങൾക്കൊരു പിതൃദേശമുണ്ടെന്ന് കാണിക്കുന്നു. ആ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കില് മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. അടുത്തത് അവര് അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാർത്തിച്ചിരുന്നു. ആകിയാൽ ഈ ആകിയാൽ ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. മരിക്കുന്ന വിശുദ്ധന്മാർക്ക് ദൈവം ഒരുക്കപ്പെട്ട നഗരത്തിലേക്കാണ് അവർ പോകുന്നത്. അത് പിതൃ നഗരമാണ്, അന്യവീടല്ല, അന്യദേശമല്ല, അത് സ്വന്തം ദേശമാണ്, സാക്ഷാൽ പിതൃനഗരമാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാതെ എന്ന് വെച്ചാൽ ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അത് കണ്ടുകൊണ്ടാണ് അവർ പോയത്. വിശ്വാസികൾ മരിക്കുമ്പോൾ പിതൃദേശം കണ്ടുകൊണ്ടാണ്, അതേ അവിശ്വാസത്തിലാണ് മരിക്കുന്നത്. അവരേറെ നല്ല വിശ്വാസികളാണ് നിൽക്കുന്നത്. ആകയാൽ നമ്മുടെ മുൻപോട്ടുള്ള ഗമനങ്ങളിൽ നാം ഈ വാക്കുകൾ അത് നമ്മുടെ അന്വർത്ഥമായി തീരുവാൻ ശ്രദ്ധയോടെ വാർത്തിക്കുകയും പതിനെത്താൽ അതിനായി ഒരുങ്ങി ജീവിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന് ആ തിരുവെഴുത്ത് നമ്മെ കാണിക്കുന്നു. അടുത്തത് വെളിപ്പാട് 14-13 വാക്യം വായിച്ചാട്ട്. ആത്മാവ് പറയുന്നു മരിക്കുന്ന വർഷമാണെന്നാണ് പറയുന്നത്. നമ്മൾ പറയുകയും മരണത്തെ വിലാപഗീതം പാടുകയും ദുഃഖിക്കുകയും കരയുകയും ഒക്കെ ചെയ്യും, സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ പറയുന്ന എന്തുവാ, സ്വർഗം വിളിച്ചു പറയുന്ന എന്തുവാ, സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ട് എന്തുവാ, എഴുതുക. മരിക്കുന്നവരെല്ലാം വാക്യവാന്മാരാന്ന് പറഞ്ഞില്ല. ഭക്തന്മാർ മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ ജീവിച്ച ക്രിസ്തുവിൽ മരിക്കുന്നതായ അതെ ഭക്തന്മാരെ കുറിച്ച് പറയുകയാണ്. എഴുതുക, കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളെ പ്രവർത്തികൾ വിസ്മരിക്കേണ്ടതാണ്. മാത്രമല്ല അവരുടെ പ്രവൃത്തികള് അവരെ പിന്തുടരുന്നു. നിങ്ങളൊരു കാര്യം ഓർത്തോ, നാം ഇവിടുന്ന് എന്തെങ്കിലും മരിച്ച് നമ്മുടെ പ്രത്യാശയുടെ നാടായ അക്കരെ നാടെത്തും. നിങ്ങള് പ്രതിഫലം എന്നുള്ള വിഷയം ഇതിന് പിന്നാലെ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. രക്ഷിക്കപ്പെട്ട നിശ്ചയം പ്രാപിക്കുന്നവര് ഒരു കൊച്ചു പൈസ പോലും സ്വതകാഴ്ചയിട്ടില്ലെങ്കിലും രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷിക്കപ്പെടുന്നവർ വിശുദ്ധമായി ജീവിച്ച് പാപം ചെയ്യാതിരുന്നാൽ കർത്താവിനടുക്കും. എന്നാൽ പ്രവർത്തികൾ എന്ന് പറയുന്ന വാക്ക് താരത്തെ ഓർത്തോണം. അത് അവരെ എന്ത് ചെയ്യുന്നു, പിന്തുടരുന്നു. ഭൂമിയിൽ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടിയവരും കർത്താവിന് വേണ്ടി വിശ്വസ്തമായി ചെയ്തവരും പ്രവർത്തിച്ചവരും അധ്വാനിച്ചവരും കൊടുത്തവരും ഒരു പാനപാത്രം പച്ചവെള്ളം മുതൽ ആ നാമത്തെ തോർപ്പിച്ചവരും അത് കർത്താവിനെ നാമത്തോട് കാണിച്ച ഭക്തിയിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ജീവിച്ച് പ്രവർത്തിച്ച ദൈവ മക്കളുടെ പ്രവൃത്തികള് അവരെ പിൻഗമിക്കുന്നു. അതുകൊണ്ടൊക്കെ പൗലോസ് ചില സഭകളോടും വലുതി സഭയോടും വലിയ സഭയോടും ഒക്കെ പറഞ്ഞു, ഞങ്ങളുടെ സന്തോഷ കിരീടമായുള്ളവരെ സുസോനിക്ക് സഭയെ തന്നു, ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷ കിരീടമാണ് എന്ന് പറഞ്ഞാൽ കൗലോസും മറ്റുമൊക്കെ അങ്ങോട്ട് അക്കരെ നാട് പോകുമ്പോൾ ഈ അവരുടെ പ്രവർത്തികളാണ് ഈ സഭകളൊക്കെ അവരുടെ പ്രയത്നങ്ങളുടെ ഫലമായ പ്രവർത്തികൾ പിൻഗമിക്കുമ്പോൾ അത് അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലമായിട്ട് തീരും. പ്രവർത്തിക്കുന്നവന് കിട്ടുന്ന കൂലിയാ പ്രതിഫലം, അത് ദാനമല്ല പ്രതിഫലം. പ്രതിഫലം ഒരിക്കലും ദാനമല്ല, സൗജന്യമല്ല, രക്ഷ മാത്രമേ ഉള്ളൂ. സൗജന്യം, നീതീകരണ സൗജന്യവും രക്ഷ ദാനവുമെന്ന് വേദോസ്വം രണ്ടു വാക്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവമക്കൾ ഓർത്തോണം, പ്രവർത്തികൾ പിൻഗമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി നീ അധ്വാനിക്കുന്ന, കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്ന, പ്രവർത്തിക്കുന്ന, ചിലവിടുന്ന, ചിലവാകുന്ന അധ്വാന രംഗങ്ങളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ നിന്നോടുകൂടെ നിന്റെ പ്രവർത്തികൾ വന്ന് പോരുകയും. ദാനിയേലിനോട് പറഞ്ഞു 12-13 സെയിം കാറ്റഗറിയിലുള്ള വാക്യമാണ്. യോഹന്നാനോട് പറഞ്ഞ പോലെ തന്നെ, അല്ല വെളിപ്പാട് പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കാവുന്ന വാക്യമാണ്. നീയോ ദാനിയേലെ പൊയ്ക്കോ, നീ പോയി വിശ്രമിച്ചോ, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. 93-ാമത്തെ വയസ്സിൽ കർത്താവ് തന്നെ ദാനിയേലിനെ യാത്രയച്ചു, നീ പൊയ്ക്കോ, യുഗാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റു വരും. ഹലോ, അവിടെ ഓഹരി എന്നുള്ള വാക്ക് അതെ വിശുദ്ധന്മാർ നിലയിൽ തങ്ങളുടെ പ്രയത്നത്തിന്റെയും പ്രവൃത്തിയുടെയും അവകാശം പ്രാപിപ്പാൻ അതിന്റെ ഷെയർ വാങ്ങുവാൻ അവൻ അവിടെ വരും, വേദിയിൽ വരും. പ്രൈസ് അവാർഡ് വാങ്ങുവാൻ പ്രത്യേക സന്ദർഭങ്ങളില് രാഷ്ട്രത്തലവന്മാരുടെ മുമ്പിലെ ബന്ധപ്പെട്ട മുമ്പിൽ എത്തുന്നത് പോലെ കർത്താവിനോട് അധ്വാനിച്ചവർ അവാർഡ് വാങ്ങുവാൻ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വന്ന് അത് ഏറ്റുവാങ്ങുമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രവൃത്തികൾ അവിടെയുണ്ട്, പുസ്തകങ്ങൾ തുറന്നു, ഓരോരുത്തരുടെയും പ്രവൃത്തികൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അതിനനുസരിച്ച് ഓരോരുത്തരും കൊടുത്തതാണ്. ഇവിടെ ഇരുന്ന് ക്ലാസ് പഠിക്കുന്നതൊക്കെ നല്ല കാര്യം, ദൈവവചനം പഠിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്, അത് കേൾക്കുന്നത് തന്നെ അനുഗ്രഹമാണ്. പക്ഷേ അത് ജീവിതത്തിന്റെ അനുവർത്തനമായി മാറുവാൻ, അതെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുവാനിടയായാൽ ഒരു കാര്യം കൂടെ ഓർക്കണം. സ്തോത്രം കൊണ്ടും അല്ലേലിയാകൊണ്ടും മാത്രം കാര്യം കഴിച്ചു കൂട്ടിയാൽ സംഗതി നടക്കയില്ല. അതേ നിസ്സാരമായ വിഷയങ്ങൾ മേലല്ല, ഓരോ ആത്മാക്കൾക്കും ഓരോ ആത്മാക്കളെ കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിക്കും ദൈവ ഉത്തരവാദിത്വ ബോധവും കർത്തവ്യബോധവും തന്നിട്ടുണ്ട്. അത് ചെയ്തിരിക്കണം, നമ്മുടെ ഡ്യൂട്ടി നാം ചെയ്തിരിക്കണം. ഓരോരുത്തരും അവരവർക്കുള്ള ഡ്യൂട്ടി അത് മറന്നുകളയരുത്. ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ടപ്പോൾ അത് പാപത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ രക്ഷിക്കുവാനുള്ള കടപ്പാട്, അതിലെ ആത്മബോധം ഈ വ്യക്തിക്ക് ഉണ്ടെന്നുള്ള കാര്യം സംശയിക്കരുത്. ആകെ വല്ല വിധേനയും ഒരു ആത്മാവിനെ തീർന്ന് വലിച്ചെടുക്കുവാൻ കഴിയുന്നവർ കഴിയുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് ഈ തരണത്തിൽ ഉപയോഗിക്കുന്നു. പ്രവൃത്തികൾ അവരെ പിൻഗമിക്കുന്നു, നല്ലതാകലും തീയതാകലും ആ പ്രവൃത്തികൾ അതിനെ പിൻഗമിക്കുന്നു. നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവിടെ ചെന്നതിന്റെ കണക്കും കൊടുത്തേ പറ്റുകയുള്ളൂ. ആ വിഷയങ്ങൾ ഇതിന് പിന്നാലെ വരുന്നു, അതവിടെ നിൽക്കട്ടെ. ആകയാൽ ഓരോ വിശ്വാസികളും അത് ഓർത്തിരിക്കുന്നു. ആകയാൽ നീതിമാന മരണം ദുഃഖത്തിനല്ല, അത് സങ്കടത്തിനോ നഷ്ടത്തിനോ അല്ല പിന്നെയുമോ, അത് അത് മരണം ആഗ്രഹിക്കത്തക്കതും അനുഗ്രഹീതമായതുമാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത വിഷയം സബ്ജക്റ്റ്, പുനരുത്ഥാന ദൃഷ്ടാന്തങ്ങൾ. ഈ വിഷയം ഇച്ചിരി അല്പം കാര്യകാരണ സഹിതം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. അതിന്റെ കാരണം ഞാൻ ആദ്യമേ ഒരു മുഖവരി എടുക്കാം. പുനരുദ്ധാനം ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഈ ആർഗ്യുമെന്റ് എതിർവാദം വരുമ്പോൾ അത് ശക്തമായിരിക്കണം. അത് വേദപുസ്തകത്തിൽ അതിന് തന്നെ തെളിവ്. നമുക്ക് എടുത്ത് മനസ്സിലാക്കേണ്ടതായ പല വിഷയങ്ങളും നമുക്ക് പ്രത്യേക ശ്രദ്ധേയമായിട്ട് പഠിക്കുവാനുണ്ട്. ഈ 1 കൊരിന്ത്യർ 15 ആദ്യം ഞാൻ അതിന്റെ എതിർവശം നിങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിന്റെ പ്രൂഫ് തെളിവുകൾ അതിന് നിരനിരയായിട്ട് അതിന്റെ തെളിവുകൾ അങ്ങോട്ട് തരാം. 1 കൊരിന്ത്യർ 15:12 വായിച്ചാട്ട്. നിങ്ങൾ ആ വാചകം നല്ലപോലെ ശ്രദ്ധിക്കണം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് കൊരിന്ത്യ സഭയിൽ ചിലര് പറയാൻ തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി. ഈ ഉപദേശങ്ങൾ സ്ഥാപിക്കുന്ന എന്തിനാണെന്നറിയാമോ? ദുരുപദേശത്തെ ഖണ്ഡിക്കാൻ. ദൈവവചനം പഠിക്കുന്ന എന്തിനാണെന്നറിയാമോ? അതേ ദൈവവചനത്തിന്റെ വ്യവസ്ഥകളിലൂടെ വ്യവസ്ഥ വിട്ട ജനത്തെ വ്യവസ്ഥയെ കൊണ്ടുവരുവാനാണ് ദൈവവചനം ഈ പഠിക്കുന്നത്. നിങ്ങൾക്ക് ആ വചനം നിശ്ചയമില്ലെങ്കിൽ മറുപടി കൊടുക്കാൻ സാധ്യമല്ല. വ്യക്തമായ 4 വേദഭാഗങ്ങൾ പുനരുത്ഥാനമില്ല എന്ന് നിഷേധിച്ച നിഷേധ്യമായ ജനസമൂഹത്തിന്റെ വ്യക്തതയുടെയും അറിവിനും അതേ പ്രകോപനത്തിനും അവരുടെ പ്രശ്നങ്ങൾക്കും മറുപടിയായിട്ടാണ് ഈ ഉപദേശം ഇവിടെ സ്ഥാപിക്കാനിടയായത്. 1 കൊരിന്ത്യസഭ. കൊരിന്ത്യസഭ എന്ന് പറയുന്നത് നിങ്ങളെന്ന് ഉപയോഗിച്ച സഭയെക്കുറിച്ച്, സഭയ്ക്ക് വെളിയിലുള്ളവരെ കുറിച്ചല്ല. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു ആർഗ്യുമെന്റ് സിസ്റ്റത്തിലാണ് ഈ രീതി ഉണ്ടാകുന്നതെന്നുള്ളതും ഈ ഉപദേശം സ്ഥാപിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണെന്നും ഞാൻ ആദ്യ വേളയിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. അടുത്ത വാക്യം വായിച്ചേ. ഇല്ല, അടുത്തത് മരിച്ചവർക്കുന്നില്ല എങ്കിൽ
എന്താ
മനസ്സിലായിരുന്നു? ശക്തിയേറിയ ഒരു ആർഗ്യുമെന്റാണ്. റോമാലേഖനം 9:10-11 ആർഗ്യുമെന്റ്സ് കഴിഞ്ഞാൽ പിന്നീട് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ആർഗ്യുമെന്റ്സ് അത് ഈ വേദഭാഗങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ദൈവം ഓർപ്പിക്കാതെ ക്രിസ്തുവിനെതിരെ ഞങ്ങൾ കള്ളസാക്ഷികളാണ്. ദൈവം ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ ഇന്ന് വിരിക്കും, നിങ്ങൾക്ക് പാപമോചനം ഉണ്ടായിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ സകല മനുഷ്യരേക്കാൾ അരിഷ്ടന്മാരാണ് നിങ്ങൾ. ഈ ലോകത്തിലെ സുഖവുമില്ല, വരെയുള്ള ലോകത്തിൽ സുഖവുമില്ല. ഇവിടെ നമ്മൾ വിലയിരുത്തിക്കുക ഈ വാക്യം. പുനരുത്ഥാനത്തെ സംബന്ധിച്ച് നമ്മളൊരു വിഷയം പഠിക്കാൻ അതിന്റെ ക്ലൈമാക്സിൽ എത്തുന്നതിന് മുമ്പ് ഇതിന്റെ ബേസിൽ നിന്നുകൊണ്ട് പുനരുത്ഥാനം ഇല്ല എന്നുള്ളതിന്റെ എതിർവാദത്തിൽ അതിന്റെ ഘോഷത്വം എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും ഏറ്റവും ആവശ്യമായ കാര്യമാണ്. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു എന്ന ആശയം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റോമാല ലേഖനം 4-ാം അധ്യായം നിർത്തി 24-ാം വാക്യം ഒന്ന് വായിച്ചേ.
നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിൽ ഏൽപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തിച്ചവരെ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ള വാക്യം തന്നെ.
ആ ശരി, എന്താ മനസ്സിലായി? മറ്റേ വാക്യത്തിന്റെ ആർഗ്യുമെന്റിൽ എതിർവാക്യമായി ഇവിടെ എടുത്തത് എന്താ? ഏത് വാക്യത്തിന്റെ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ നിങ്ങൾ ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങളിൽ തന്നെ നമ്മൾ ഇരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ പാപം മോചിച്ചിട്ടില്ല. യേശുവിനെ എന്തിനു ഉയർപ്പിച്ചു? ദൈവത്തിന്റെ ശക്തിയാൽ ഉയർപ്പിച്ചു. ദൈവം ദൈവമാനേപിച്ചു, പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ഉയർപ്പിന്റെ വ്യവസ്ഥാപിതമായ അടിസ്ഥാന പ്രമാണത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എനിക്ക് എന്താ കിട്ടി? പേഴ്സണൽ പ്രോഫിറ്റ് എന്താണ്? നമ്മൾ അതിലോട്ട് പഠിച്ച ആ വിശ്വാസത്തിലെ നിശ്ചയത്തിൽ വരണമെങ്കിൽ അതിലോട്ട് നമ്മൾ പഠിച്ചേ കൊള്ളൂ. ആ കാര്യം ഉയർപ്പിനെ കുറിച്ച് യേശു ഉയർത്തു, അത് കാര്യം പലർ പറയാറുണ്ട്. ദൈവ ശക്തനായാലും ഉയർപ്പിച്ചു, അല്ലെങ്കിൽ പുത്ര ശക്തനായാലും ഉയർത്തു, അല്ലെ പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു. ഇതൊക്കെ അടിസ്ഥാനപരമായ വേദഭാഗങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ ഉപദേശം മനസ്സിലാക്കല്ല, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കാതിരിക്കരുത്. ആ വാക്ക് ഒന്നോട് ശ്രദ്ധിച്ചു. നമ്മുടെ അതിക്രമങ്ങൾ നമ്മൾ മരണത്തിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ മരണത്തിൽ ഏൽപ്പിച്ചത് പാപം അറിയാത്തവനെ, ആ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനെ അവനെ നമുക്കായി പാപമാക്കി. അപ്പോൾ യേശുക്രിസ്തു നമ്മൾ നിമിത്തം, ഞാനും നിങ്ങളും നിമിത്തം സ്വയമായി മരണത്തിൽ ഏൽപ്പിച്ച പ്രായശ്ചിത്ത ബലിയാണ്. പ്രായശ്ചിത്ത ബലി എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന വലിയ കഷ്ടമാണ്. ഈ വാക്ക് വേദസ്തുതയിൽ എവിടെ ഉണ്ട്? പഴയ നിയമത്തിലാണോ? എന്താ ഈ പ്രായച്ചത്വം എന്നുള്ള വാക്ക് വേദസ്തുതയിൽ എവിടെ ഉണ്ട്? എബ്രായനിയമത്തിനുണ്ടോ? എടുത്തു. എബ്രായനിയമത്തിനുണ്ടോ? എടുത്തു. അല്പസമയം ഈ പഠിത്തം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടെങ്കിൽ തന്നെയല്ല, നിങ്ങൾ തന്നെ പഠിക്കണം. ഒരു ക്ലാസ് ആയത് എനിക്കറിയാം. ഇന്ന് പത്തോ തപ്പാനെ വേറെ ഉള്ളത് നിന്ന് ക്ലാസ് നടക്കുകയല്ല. പ്രമാലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം അങ്ങോട്ട്
വായിച്ചു.
ആ 3:24 ആദ്യം വായിച്ചാണ്. 3:24 അവൻ നമുക്ക് പ്രായച്ചിത്തമായിരിക്കും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലുണ്ട്. എന്നാൽ അത് അവൻ നമുക്ക് പ്രായച്ചിത്തമാണെന്ന് യോഹന്നാലുണ്ടെങ്കിലും പ്രായച്ചിത്ത വ്യവസ്ഥ എഴുതിയേക്കുന്ന ഇവിടെയാണ്. എന്തോ വ്യവസ്ഥ? വിശ്വസിക്കുന്നവർക്ക് അത് വ്യവസ്ഥയാണ്. സമൂഹത്തെ കാണുക, നമ്മെ സഭയെ കാണിക്കുന്നു, അല്ലെ നമ്മെ കാണിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക്. ഇനി ആ രക്ഷയ്ക്ക് മാധ്യമമായി വന്നത് രക്തമൂലം. ഈ പ്രായച്ചിത്തമായി തീർന്നു പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി അതിന് വേറൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. 28-ല് മനുഷ്യപുത്രൻ മറ്റേ മനുഷ്യരുടെ ജീവന് നേടുവാൻ മറുവിലയെ കൊടുത്തുകൊണ്ട് വന്നു. അപ്പൊ മറുവിലാസിത്താന്ന് എന്ന് പറഞ്ഞാൽ ജീവന് പകരം ജീവൻ കൊടുത്തു. മനസ്സിലായി? പ്രായച്ചിത്തമാണ്, അത് മറുവിലയാണ് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവന് അതെ അപകടത്തിലായതോ മരണത്തിന് വിധിക്കപ്പെട്ട സ്ഥാനത്ത് മരണത്തിന് വിധിക്കപ്പെട്ട ഭാവിയെ ജീവങ്കിലേക്ക് കൊണ്ടുവരുവാൻ ജീവദായകൻ തന്റെ ജീവൻ കൊടുത്ത് മരണത്തിലുൾപ്പെട്ട ഭാവികളെ തന്റെ ജീവനാൽ ജീവങ്കിലേക്ക് മടക്കി കൊണ്ടുവന്നു. അപ്പോൾ അവന്റെ ജീവനെ കൊടുത്ത് മരിച്ചവരെ ജീവിങ്കിൽ കൊണ്ടുവന്നു മറുവിലയായി. അതുപോലെ തന്നെ പാപി രക്തം കൂടാൻ വിമോചനമില്ല എന്നുള്ള വിധിക്ക് വിധേയനാണ്. പാപമംഗുലമായ ഈ രക്തം ചിന്തിയാൽ അതെ അതെ അവരെ പരിഹാരമല്ല, തന്നെയല്ല, മരിച്ചാൽ അവൻ ജീവിക്കത്തില്ല. ഈ പാപിയെ ജീവി നിലനിർത്തുകയും പാപത്തിന് പരിഹാരം വരുത്തുകയും ചെയ്യുവാൻ പാപിക്ക് വേണ്ടി ക്രിസ്തു പ്രായച്ചിത്ത ബലിയായി. അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് ബാബയുടെ രക്തം മൂലമല്ല, ആരുടെ രക്തം മൂലമല്ല, കാളക്കാവിന്റെ രക്തം മൂലം വിശ്വസിക്കുന്നവർക്ക് അത് അവന്റെ രക്തം നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് രക്തം മൂലം വിശ്വസിക്കുന്നവർക്ക് അവൻ രക്തം മൂലം പ്രായച്ചിരുത്തവലിയാകുവാൻ ദൈവം തന്നെ മുത്തനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി ദൈവം മുഹൂർത്തമേ നിർത്തിയത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പ്രായച്ചിത്തമായി അവൻ തീർന്നു. വിശ്വസിച്ചാ മതി, എന്റെ പേർക്ക് ദൈവത്തിനും പ്രായച്ചിത്തമായി തീർന്നു, അത് എനിക്ക് വേണ്ടി മരിക്കുന്നു. ഞാൻ വിശ്വസിച്ചപ്പോൾ ആ പ്രായച്ചിത്ത ബലി ദൈവം അംഗീകരിച്ച് പാപിയെ വിടുവിച്ചു. യേശുക്രിസ്തുവിന് കാൽവറി ബലി അതെ നമ്മുടെ രക്ഷയ്ക്ക് പര്യാപ്തമായതെന്ന് അതിനാൽ വിളംബരമുണ്ടായി നാം ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് രക്ഷിക്കും. സംഗതിയാണ് പ്രായച്ചിത്തം മറുവര എന്ന രണ്ട് വാക്ക് പ്രസക്തമായ രണ്ട് വാക്കാണ് നമ്മുടെ വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ ഉപയോഗിക്കുക. 3:4-24 വീണ്ടും വായിക്കുന്നു. അതിക്രമം നമ്മുടെ മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കടക്കിടുവാനുള്ളതാകയാൽ തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നതിനാൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനായ ദൈവം നമ്മുടെ വിശ്വാസം ഹേതുവായി യേശുക്രിസ്തു നമ്മുടെ അതിക്രമം ഏൽപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ നമ്മുടെ ഭാവപരിഹാര പ്രായച്ചിത്തമായി നാം വിശ്വസിച്ചപ്പോൾ നമ്മുടെ നീതീകരണത്തിനായി എന്ന് പറഞ്ഞാൽ അതെ നമ്മുടെ രക്ഷയ്ക്കായി ദൈവം അവനെ ഉയർത്തെഞ്ഞെത്തിച്ചു. നമുക്ക് വിശ്വസിക്കാൻ തടസ്സമൊന്നുമില്ല. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് നീതീകരണം ഉണ്ടായത്. യേശുവിനെ ഉയർപ്പിച്ച കൊണ്ടാണ് അവൻ ദൈവത്തിൽ വരുത്താകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് വീണ്ടെടുപ്പും രക്ഷയും എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് എവിടെ കിട്ടാനാ? ക്രിസ്തീയ വിശ്വാസത്തിന് അടിത്തറ എന്തുവാ? നമ്മുടെ രക്ഷിതാവ് ജീവിക്കുന്നു. ഫ്രൈസലോ, യേശു ജീവിക്കുന്നു, അവൻ മരണത്തെ അത് ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ പ്രായച്ചിത്ത ബലിയായ ക്രിസ്തു അതെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതാണ് യേശു പറയുന്നു, ഞാൻ ജീവിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു. യേശു ജീവിച്ചില്ലെങ്കിൽ നാം ജീവിക്കത്തില്ല. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് നമ്മള് കരുതലേണത്തിലെ ആർഗ്യുമെന്റ്സിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിനെയാണ് ഇപ്പുറത്ത് കൊണ്ടുവന്ന് അതിന് വിശദീകരണം തേടിയത്. അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? ക്രിസ്തു യേശു ഉയർത്തെഴുന്നില്ലെങ്കിൽ നിങ്ങൾ വാവളി തന്നെ ഇരിക്കുന്ന ശേഷം പക്ഷേ അരിഷ്ടന്മാരാണ്. യേശു ഉയർത്തെഴുന്നേറ്റു അത് വ്യക്തമാണ്. അത് പല തെളിവുകൾ നമുക്ക് പ്രകാരം കൊണ്ടുവരുന്നു. ആ സ്വർഗത്തിലും ഭൂമിയിലും നിഷേധിക്കുവാൻ അത്ര തെളിവുകൾ ഇതിന് പിന്നാലെ വരുന്നുണ്ട്. അന്നേരം നമുക്ക് അക്കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ അതാണ് അതിന്റെ വിഷയം. അപ്പോൾ ഒന്ന് ഇപ്പൊ ഏതാ വായിച്ചത്? കരുതിലേനം. ആ സോറി, അതൊന്ന് പ്രൂവ് ചെയ്യാനെടുത്ത റോമാലയം. പ്രവർത്തി 17:32 വാക്യം വായിച്ചാട്ടോ. ഒരു 4 തെളിവെങ്കിലും അതിന് തന്ന് നിങ്ങളെ വിലപ്പെടുത്തി നിർത്തിയിട്ട് ശേഷം ഞാൻ മറ്റേ വിഷയത്തിൽ പ്രവേശിക്കാം. നിങ്ങൾ ഇത് മനസ്സിലാകുന്നില്ല. എല്ലാം ഒന്നും വീട്ടിയൊന്നും കുറുക്കി വായിക്കാൻ നേരമൊന്നുമില്ല. ഇത് എവിടെ വെച്ചുണ്ടായ പ്രസംഗമാ? ലോകം കണ്ടതിലേക്ക് ഏറ്റവും വലിയ ജ്ഞാനികൾ സ്ഥിതി ചെയ്യുന്നത് നോസ്റ്റിക്സ്, അതുപോലെ തന്നെ പല വലിയ സ്കോളേഴ്സ്, പ്ലേറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരുടെ നാട്ടിലെ ആൾക്കാരാണ് ഇവര്. എവിടെയാ? അറിയോക്കുന്ന ഗ്രീക്കിലെ അറിയോക്കുന്നമേ നിന്നുകൊണ്ട് വലിയ ജ്ഞാനികളോട് സംഭാഷിക്കുന്ന സംഭാഷണമാണ് ഇവിടെ. അവിടെ മരിച്ചവരുടെ പുനരുത്ഥാനം. ആ വാജ ആദ്യത്തെ വാജ ഒന്നൂറ് വായിച്ചത് ആദ്യത്തെ വാജ. ആ ഈ ഇന്നത്തെ നമ്മുടെ പ്രസംഗശൈലിയിൽ നിന്ന് വേദോസ്തവത്തിൽ പഴയ പ്രസംഗങ്ങളെ സുവിശേഷങ്ങളെന്നോ അല്ലെങ്കിൽ കർത്താവിന്റേതോ അപ്പോസ്തലന്മാരുടെയോ വളരെ വ്യത്യസ്തമാണ്. അടിസ്ഥാനപരമായ വേദോപദേശങ്ങൾ ശക്തമായി പ്രസംഗിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ക്രൂശീകരണം, മരണ പുനരുത്ഥാനം, പാപപ്രത്യാശ ന്യായവിധി എന്നീ കാര്യങ്ങളെല്ലാം അതിലടങ്ങിയിരിക്കും. ഇതൊരു പരസ്യോഗ പ്രസംഗമാണ്. ആ പരസ്യോഗ പ്രസംഗത്തിനകത്ത് നരവംശാസ്ത്രം, ദൈവശാസ്ത്രം, ജീവശാസ്ത്രം എന്ന് വേണ്ട 24 വാക്യം മുതൽ വായിച്ചാൽ സകലവിധ ദൈവശാസ്ത്രത്തിന്റെയും നരവംശാസ്ത്രത്തിന്റെയും ജീവശാസ്ത്രത്തിന്റെയും ഉറവിടെവിടാണെന്ന് വ്യക്തമായി വിളിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ജ്ഞാനത്തെ വെല്ലുന്ന ജ്ഞാനത്തിൽ കൂടെയാണ് ആത്മാവ് പോയത്. അതുപോലെ പ്രസംഗം പൗലോസ് ആട്ട് വേദോസ്തവം ആരും ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോ ചോദിക്കും അതെന്താണെന്ന്. ശരി, ഏതായാലും ബൈബിൾ ക്ലാസ് അല്ല. 17:24 മുതൽ വായിച്ചാട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് ഈ ഒരു അരയോക്കുന്നിലെ പരസ്യോഗത്തിന്റെ പ്രസംഗമാണ്. യേശുക്രിസ്തു ജീവിക്കുന്നു, നീ വിശ്വസിച്ചോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തീർക്കാം. അല്ലെങ്കിൽ സുവിശേഷത്തെ കുറിച്ച് ലളിതവും ലഘുവുമായ ചില ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്നാൽ ലോകത്തിലെ പര്യന്തം അല്ലെങ്കിൽ പൗലോസിന്റെയോ ദേവാനോസിന്റെ നിയമത്തിലെ പ്രഭാഷകരോ പ്രസംഗികരായ ആൾക്കാരുടെ പ്രസംഗത്തെ അതിജീവിക്കുന്ന ഒരു പ്രസംഗം എവിടെയാണ് നടക്കുന്നത്? ക്രൈസ്തവ വേദശാസ്ത്ര ദൈവശാസ്ത്രങ്ങളുടെ അടിസ്ഥാന അതിന്റെ ബേസ്മെന്റ് ഇവിടെയാണ് കിടക്കുന്നത്. സർവ പുസ്തകങ്ങളുടെയും ബേസ്മെന്റ് ആണ് ഇവിടെ കിടക്കുന്നത്. നോക്കണം, അതിനെ വിലപ്പെട്ട മൂല്യങ്ങളോടുകൂടി അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഓ, വാക്യം വായിച്ചാട്ട്, ലോകവും അതിലുള്ളതൊക്കെയും. അപ്പൊ നോക്കണേ, ഡാർവിന്റെ സിദ്ധാന്തം പോയി, പിന്നെ പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ, സോക്രട്ടീസ് തുടങ്ങിയ ഒരു സിദ്ധാന്തം പോയി. വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഗ്രീക്കിലെ ദേവന്റെ സൃഷ്ടിയാണ് ലോകമെന്ന് പഠിപ്പിക്കുന്നവരാണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടൽ സോക്രട്ടീസ്. അവര് അറ്റ്ലസ് എന്ന് പറയുന്ന ആ ദേവന്റെ ചിത്രം, അറ്റ്ലസ് എന്ന് പറയുന്ന സൈക്കിളിന്റെ പുറകില് നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രം ഉണ്ടല്ലോ, ഒരു ട്രേഡ് മാർക്ക്. എന്തോ അത് തോളയിൽ ഭൂമിയുടെ ആകൃതി തോളയെ വഹിക്കുന്ന ഒരു ദേവൻ, അത് ഗ്രീക്കുകാരുടെ ദൈവം. അപ്പൊ അവരുടെ സിദ്ധാന്തം അതാണ്. എന്നാൽ ഗ്രീക്കിലെ ഹെർക്കുലീസിന്റെ പുറത്തല്ല ആ ദേവന്റെ പുറത്തല്ല ഈ ഭൂമി, ആ ദേവൻ ഉണ്ടാക്കിയ ഭൂമിയല്ല ഈ ലോകവും അതല്ല. എന്തിന്? വല്ലോന്യങ്ങളുടെ കുറ്റം പറയുന്നു, നിന്റെ തത്വജ്ഞാനികളെ പഠിപ്പിക്കുകയല്ല ലോക ഉൽപ്പത്തി, മനുഷ്യ ഉൽപ്പത്തി, ജീവശാസ്ത്രം, ദൈവശാസ്ത്രം. ഈ പറഞ്ഞ നിന്റെ ദേവന്മാരുടെയോ നിന്റെ ജ്ഞാനികളുടെയോ പഠിപ്പിക്കുകയല്ല, അവ വെറും മൗഢ്യമാണ്. എന്നാൽ ഇതെല്ലാം ഉളവാക്കിയ ഒരു ദൈവമുണ്ട്. ഈ ചിലർക്ക് പത്ത് കുറ്റം പറഞ്ഞ പ്രസംഗപീഠത്തിൽ കയറിയ മർത്തോമാക്കാരനെയും ചാക്കവാക്കാരനെയും എന്നെ മറിച്ചാൽ ഞങ്ങൾ പേര് പിടിച്ച് നാല് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് അടക്കം വരികയില്ല. പിന്നെ അതിന്റെ ബാക്കി നാല് കിട്ടുകയും ചെയ്യുമ്പോൾ അത് വേറെ വിഷയങ്ങളാണ്. അപ്പൊ ഞാൻ നിങ്ങളോടൊരു പൊതുതത്വം പറയാം, ഞാൻ വയസ്സുകൂടി പിള്ളേരെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഈ വല്ലോന്യങ്ങളുടെ കുറ്റം പറയാതെ അവനെ ഇവരുടെ നല്പ് പറയുന്ന ഏറ്റവും നല്ലത്. പൗലോസിന്റെ പ്രസംഗത്തിൽ, പ്രഭാഷണങ്ങളിൽ വളരെ ശക്തമായി കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. പഠിക്കാനെ പൂർത്തിയുടെ ഉപദേശം, കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ തന്നെ മറുവശത്തെ ജനത്തെ പ്രകോപിപ്പിക്കാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുന്നു. ഇപ്പൊ ഏതായാലും അവനവൻ ജനിച്ചു വളർന്ന സഭയെക്കുറിച്ച് പച്ച തെളിച്ച് പിന്നെ സത്യാസത്യങ്ങളിലൊക്കെ പറഞ്ഞാലും ഒരു ഒരു പരിധി വരെ ആൾക്കാർ പിണങ്ങും. സൂക്ഷ്മമാണ്. എന്നാൽ ഈ ഉപദേശം പറയുന്നതിന് പിണങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പറയുന്നതിന് പിണങ്ങേണ്ട കാര്യമില്ല. അടിസ്ഥാന വേദോപദേശം പറയുന്നതിന് പിണങ്ങേണ്ട കാര്യമില്ല. പ്രൈസലോ, മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ അന്ധതയിൽ നിന്നോ പോരായ്മയിൽ നിന്നോ അവർ യാഥാർത്ഥികമായ ദൈവവിശ്വാസത്തിലേക്ക് വരുവാനുള്ള അടിത്തറ ഉറപ്പിച്ചു കൊടുക്കുക എന്നതാണ് വെച്ചാൽ അവർ നിൽക്കുന്ന തറയിളക്കി പ്രകോപനത്തിലേക്ക് നീങ്ങാതെ നാം നിൽക്കുന്ന ഈ ബേസ് ശരിയാണെന്ന് തെളിയിച്ചു കൊടുത്താൽ അപകടത്തിന്റെ ഭീഷണി മുടങ്ങുമ്പോൾ അവന് ജീവിക്കുവാൻ പര്യാപ്തമായ ദൈവശബ്ദത്തിന്റെയും ശക്തിയുടെ മുമ്പിലേക്ക് വരുവാൻ ദൈവം വഴി തുറക്കുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലായോ? അതിനാ പൗലോസ് ഇവിടെ ചെയ്യുന്ന മാർഗമതാ. ഗ്രീക്കിലെ ദേവന്മാരുടെ പേര് പറഞ്ഞ് വേണമെങ്കിൽ 100 സിസ്റ്റം വിഗ്രഹങ്ങളും ദൈവങ്ങളും ഇവിടെ ഇപ്പുണ്ട്. ഇതിലാരാടാതെ ഈ ഭൂമി ഉണ്ടാക്കിയത് പറ, ഇതിലേതവനാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ കൂടെ കയറി നിന്ന് ചലഞ്ച് ചെയ്താൽ അവസാനത്തെ പ്രസംഗമായി അതിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് പിന്നെ സൗഹൃദം സ്ഥാപിക്കേണ്ടി വരികയും ഇല്ലായിരുന്നു. എടത്തോ ആ പള്ളിയുടെ മുമ്പിൽ എടുത്ത് പരസ്യവും നടത്താൻ ചെന്നു. എനിക്കറിയാമാണെന്നേ അറിയാം. ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർക്ക് വാണല്ലേ അറിയാം. ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല. പരസ്യവും നടത്താൻ ചെന്നു. പുള്ളി പാട്ട് പാടി നല്ല പ്രസംഗം. എവിടെയും നിന്ന് പരസ്യവും, തിരുവല്ല ടൗണിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നിന്ന് പരസ്യവും നടത്തുന്ന ഒരാളാണ് പുള്ളി. അവിടെ നിന്ന് പരസ്യവും നടത്തി. എടത്തോ പെരുന്നാളിൽ നിങ്ങൾക്കറിയാമോ ജനസഞ്ചയമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ വന്ന് അവിടെ ഉരുളുകയും സൂണിവാളന്റെയും മാതാവിന്റെയും പ്രതിമയുടെ മുമ്പിൽ കിടന്ന് വലിയ പ്രഹസനം കാണിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, എടാ മണ്ടത്തരം കാണിക്കുന്ന വിട്ടികളെ, ഇതെന്തോ വിട്ടിത്തരമാണ്! ജീവനുള്ളവൻ മരിച്ചതിന് മുമ്പിൽ കിടന്നാണ് ഉരുളേണ്ടത്. ജീവനുള്ളവൻ ജീവനുള്ള ജീവിതത്തിന് മുമ്പിൽ കിടന്നല്ലേ ഉരുളേണ്ടത്? പറഞ്ഞത് ശരിയല്ലേ? ജീവനുള്ള മരിച്ചതിന് മുമ്പിൽ കിടന്നാണ് ഉരുളേണ്ടത്. ജീവനുള്ളവൻ ജീവിതത്തിന് മുമ്പിൽ കിടന്നല്ലേ ഉരുളേണ്ടത്? എടാ ഇതിന്റെ മുമ്പിൽ കിടന്ന് ഉരുളുന്നതിനേക്കാൾ നല്ലത് മനുഷ്യന്റെ മുമ്പിൽ കിടന്ന് ഉരുളുന്നതെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഈ പുള്ളി പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, നിന്റെ അമ്മയെ എടുത്ത് വെള്ളത്തിയിട്, ഈ ഒരു സുണ്ണിവാളിനെടുത്ത് വെള്ളത്തിയിട്, ഞാൻ കുറച്ചുപെട്ടി എടുത്ത് വെള്ളത്തിലിടാം. കേറി വരുന്നത് ആരോ അതാണ് ദൈവം. പുള്ളി വല്ലതും തെറ്റു പറഞ്ഞു. പറഞ്ഞു, അവിടെ ഒന്ന് പ്രസംഗിച്ചു, നിന്റെ അമ്മയെ എടുത്ത് വെള്ളത്തിയിട്, വേറെ സുണ്ണിവാളിനെടുത്ത് വെള്ളത്തിയിട, ഞാൻ കുറച്ചുപെട്ടി എടുത്ത് വെള്ളത്തിയിടാം. ഇതിൽ കേറി വരുന്നത് ആരോ അത് ദൈവമാണ്. അടിയും അങ്ങോട്ട്. പിന്നെങ്ങും അവരുടെ സഹിഷ്ണുത, പിന്നെ യാതൊരു നിലയിലും സഹിഷ്ണുത പിന്നെ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. കാര്യം പുള്ളി സത്യത്തിൽ പരമാർത്ഥമാണ് പറഞ്ഞത്. ഇവിടുത്തെ വേദശാസ്ത്രിമാർ പറഞ്ഞാൽ ആ വാചകം അന്നേരം ഒത്തുവരികയില്ല. പറയും പ്രധാന കാര്യമാണോ പറഞ്ഞത്? അറിയാൻ തുടങ്ങി. പിന്നെ അറിയാവുന്നവർ, അതിനടുത്ത് ആ പുള്ളിയുടെ വീട് അറിയാവുന്നവരുണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞു, അയ്യോ ഉപദ്രവിക്കല്ലേ, ഒരു പാവപ്പെട്ടവനാണ്, ചിലപ്പോൾ ഒരു ദിവസം ഉണ്ട് ചിലപ്പോഴൊക്കെ അത് വന്നു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ പിള്ളേരെ രക്ഷിച്ചുകൊണ്ട് പോയി. ഒരു നടന്ന കാര്യം മരിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല, മരിച്ചെങ്കിലും അടുത്ത കാലത്തേ മരിച്ചിട്ടുണ്ട്. ഇടത്തവാക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പറഞ്ഞല്ലേ, പറഞ്ഞാൽ ആളെ അറിയും. ആ ആ ഞാൻ പിന്നെ പ്രസാദിനൊക്കെ അറിയാവുന്ന ആളാണ്, ഇവിടെ പറയാവുന്ന പലരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പേരിപ്പോ പറയുന്നില്ലെന്ന് പറയുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പരസ്യതമാണ്, നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം, ഇത് സത്യമാണ്. എന്നാൽ ജീവിക്കും ദൈവമെന്നുള്ളതായ ആ സത്യവ്യവസ്ഥയെ വ്യക്തമാക്കുക എന്നുള്ളതാണ് ഇതിൽ പരമപ്രധാനമായ കാര്യം. അത് ചലഞ്ചിങ് എന്നുള്ളത് വളരെ ബുദ്ധിപൂർവവും അതിൻ്റെ വ്യവസ്ഥകൾ വളരെ പരിജ്ഞാനപൂർവമായിരുന്നാൽ കൊള്ളാമെന്ന് അവിടെ ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഓരോസിന്റെ പ്രസംഗത്തെ കുറിച്ച് വായിച്ചാണ് എടുത്തത്. ആ ഉണ്ടാക്കിയ ദൈവം, അപ്പോൾ സൃഷ്ടിശാസ്ത്രം, സൃഷ്ടിതാവാരൻ നോക്കണേ, സൃഷ്ടിതാവാരൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. യവനായ തത്വജ്ഞാനം ഖണ്ഡിച്ചു, യവനായ മതോപദേശം ഖണ്ഡിച്ചു, അവരുടെ വിശ്വാസവും അവരുടെ അത് യവന്മാരുടെ പഠിപ്പിക്കൽ ചിന്തകളിൽ നിന്നും മാറിപ്പോയി. ലോകം അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം, സൃഷ്ടാവായ ഒരു ദൈവം, ഏക ദൈവമുണ്ട്. അടുത്ത വാക്ക് വായിച്ചേ, ആ ദൈവം ഗ്രീക്ക് മേധാവിത്വത്തിന്റെ ദൈവമല്ല, അത് ഭൂമിയുടെ മേധാവിത്വം മാത്രമല്ല, സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ ദൈവമാണ്. പിതാവായി സർവശക്തനാണ്, സൃഷ്ടിതാവായി അവൻ സർവശക്തനാണ്. അടിസ്ഥാന ഉപദേശങ്ങൾ വ്യക്തമായി. അടുത്തതായി ഒന്ന് വായിച്ചേ, എന്താ നിന്റെ അങ്ങ് വസിക്കുന്നില്ലെന്നല്ല പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കല്ലിനകത്താന്നോ അമ്മിക്കല്ലിനകത്താന്നോ വസിക്കും, നിന്റെ അവിടെയാന്നോ അമ്പലത്തിലാന്നോ ഈ അമ്പലത്തിലാന്നോ ആ പള്ളിയിലാണോ ഉണ്ടോടാ എടുക്ക്, അല്ലെ ഞാൻ അങ്ങോട്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞാലും കുറ്റമൊന്നുമില്ല ഇല്ല ഇവിടെ. പക്ഷെ പറഞ്ഞെന്ത്, ഒറ്റ വാചകത്തിൽ അവന്റെ ഫിലോസഫിയെ അവന്റെ വേദശാസ്ത്രത്തിന്റെ അടിച്ചു തകർത്തുകൊണ്ട് ഒറ്റ വാക്യേ പറഞ്ഞുള്ളൂ, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ, പള്ളികളിൽ, അമ്പലങ്ങളിൽ, നിവാസങ്ങളിൽ, കെട്ടിടങ്ങളിൽ അതേ സൃഷ്ടാവായ ദൈവം വസിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഇതാണ്, സൃഷ്ടാവ് സൃഷ്ടിയെ പരിമിതിപ്പെടുത്തി ഒരു തലത്താക്കാൻ കഴിയത്തില്ല, അതിനതീതനാണ് സൃഷ്ടാവ്. ഗ്രീക്കുകാരുടെ ദൈവം ഗ്രീക്കുകാർക്കേ ജീവനും ശ്വാസവും സൗജന്യവും അനുവദിക്കുന്നുള്ളൂ, ഇന്ത്യക്കാരുടെ ദൈവങ്ങൾ അവർക്കാണ് കൊടുക്കുന്നത്, ഓരോ വിഭാഗങ്ങളുടെ ദൈവം അവർക്കാണ്. എന്നാൽ ഈ ദൈവം, ഏക ദൈവം, സൃഷ്ടാവായ ദൈവം, സർവ മനുഷ്യനും നീതിമാന ദുഷ്ടനും നല്ലവരുമാകാത്തവനും ജീവനും ശ്വാസവും നന്മയും വേണ്ടതെല്ലാം കൊടുക്കുന്ന ഒരു ദൈവമാണ്, അത് ഈ ദൈവമാണ്. എത്ര ക്ലിയറാണ് ഉപദേശം, എത്ര ക്ലിയറാണ് പഠിപ്പിക്കുക, പറയേണ്ടതെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ ഉറപ്പിച്ചു. അത് പറഞ്ഞു മാഷേ, വല്ലതിന് മുട്ടുള്ളതെന്ന പോലെ മനുഷ്യ കൈകളാൽ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് വല്ലതും കൊടുക്കാൻ, ദൈവത്തെ പോഷിപ്പിക്കുവാൻ, ദൈവത്തെ ചെലവിന് കൊടുക്കുവാൻ, ദൈവത്തിന് നേർച്ച കൊടുക്കുവാൻ, ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ മനുഷ്യന്റെ പ്രയത്നങ്ങൾ കൂടുതൽ ആവശ്യമില്ല. ദൈവം ചോദിക്കുന്നല്ലോ, എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കുമോ, കാട്ടിലെ ആയിരമായിരം മൃഗങ്ങൾ എനിക്കുള്ളത്, സമുദ്ര മത്സ്യങ്ങൾ എനിക്കുള്ളത്, എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കുകയില്ല, ഇസ്രായേലേ എനിക്ക് ദാഹിച്ചാൽ നിന്നോട് ചോദിക്കുകയില്ല, ഒന്നും നിന്നോട് ചോദിക്കത്തില്ല. കാരണം മനുഷ്യന്റെ കൈപ്രയത്നം കൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ നോക്കണ്ട, ദൈവം അതിന് അതീതനാണ്. അടുത്ത വാക്ക് വായിച്ചാട്ട്, ഇനി അടുത്ത് നോക്കിയാ നരവംശാസ്ത്രത്തിന്റെ ഉറവിടം നോക്കിയേ, ദൈവശാസ്ത്രം അതുവരെ ഉള്ളതിന്റെ വ്യക്തമായ രൂപം വന്നത്. ഇപ്പൊ നരവംശാസ്ത്രത്തിലേക്ക് ഉപയോഗിച്ചു, ഭൂതലമെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തൽ നിന്ന് വർണ്ണഭേദങ്ങൾ വിവിധങ്ങളായ അവർണ്ണനീയ വർണ്ണഭേദങ്ങൾ കുടികൊള്ളുന്ന ഗ്രീക്കുകാരോട് പറഞ്ഞത്, നരവംശാസ്ത്രത്തിൽ വർണ്ണഭേദങ്ങൾ വേണ്ട, ഭൂതലത്തിലെല്ലാം കുടിയിരിപ്പാൻ ഒറ്റവർത്തലിൽ നിന്നാണ് മനുഷ്യജാതിയെ മുഴുവൻ ശ്രമിച്ചത്. ജ്ഞാനികളും പെർപ്പരനും ഈ ഗ്രീക്കുമാർ സംസാരിക്കാത്ത മുഴുവൻ ആൾക്കാരെയും അന്നുള്ള ഗ്രീക്കുകാർ പെർപ്പരന്മാരെന്ന എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരെന്നോ സംസ്കാരവിഹീനരെന്നോ ആ വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നതിൽ മാത്രമേ അവരെ ഗ്രീക്കുകാർ അംഗീകരിക്കത്തുള്ളായിരുന്നു, അവരത്രമാത്രം ആഠ്യത്വമുള്ളവരായിരുന്നു. അപ്പോൾ ഇവരോട് പറയുന്നത്, അത് അങ്ങനെ ഒരു വർഗത്തെ വേറൊരു ദൈവവും, ഇങ്ങനെ പെർപ്പരന്മാരെ വർഗത്തെ വേറൊരു ദൈവവും, സമ്പന്നന്മാരെ ഒരു ദൈവവും, ദരിദ്രന്മാരെ വേറെ ദൈവവുമല്ല, ഭൂതലത്തിലെങ്ങും എന്ന് പറഞ്ഞാൽ നിന്റെ ഗ്രീക്കിൽ കുടിയിരിപ്പാൻ ഒറ്റ ഒരുത്തനിന്ന് വന്നതാണ്. അത് യൂറോപ്യൻ മേഖല മുഴുവനതാണ്, ഏഷ്യാ മേഖല മുഴുവനതാണ്, ആഫ്രിക്കയിലെ കറുത്തവനെയും ഭൂതലത്തിൽ മുഴുവൻ കുടിയിരിപ്പാൻ ഒറ്റ ഒരുത്തനെന്നാണ് ദൈവം മനുഷ്യജാതിയെ മുഴുവനാക്കിയത്. അടിസ്ഥാനപരമായ നരവംശാസ്ത്രത്തെ മുഴുവൻ തൂക്കിയെടുത്തുകൊണ്ട് ഒരൊറ്റ വാക്കിനകത്ത് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ആലോചിക്കരുത്, അവരുടെ പഠിപ്പിക്കലെ അടിമുട കണ്ണിക്കുക ഇതല്ല. അവരുടെ ബഹുദൈവ വിശ്വാസത്തിനെതിരായി ഏകദൈവ വിശ്വാസം വന്നു. ഇവിടെ അവരുടെ പഠിപ്പിക്കലുകളാകുന്ന അത് നരവംശാസ്ത്രത്തിന്റെ വിധങ്ങളായ ചിന്താഗതികളെ അട്ടിമറിച്ചുകൊണ്ട് അതിന് നേർവാദി വന്നു. ഒരുത്തനെയും നുളവായ മനുഷ്യജാതി. അടുത്ത വാക്ക്, മനുഷ്യനെ ഒരു ദൈവത്തിന്റെ മക്കളും സൃഷ്ടിയുമാണ്, ഒരു മനുഷ്യനിൽ നിന്നുള്ള മനുഷ്യരാണ്. പക്ഷെ ഇവർക്ക് പറ്റിയ മൗഢ്യത എന്താണ്? ദൈവത്തെ തപ്പി നോക്കി, വിഗ്രഹാരാധന തപ്പി നോക്കലാണ്. വിഗ്രഹാരാധനയുടെ പരാജയം എടുത്തു കാട്ടും, അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് പ്രകോപനപരമായ വാക്കിലകത്ത് പറയാവുന്ന പല വാക്കുകൾ ആ സ്ഥാനത്തുണ്ടെങ്കിലും അതിനെ ഒഴിവാക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ മൗഢ്യതയെ വ്യക്തമാക്കി പൗലോസ് പ്രസ്താവിക്കുന്നു. എങ്ങനെ ഉണ്ടായി? ദൈവത്തെ തപ്പി നോക്കിയാൽ കിട്ടും. നമ്മളല്ലോ ദൈവത്തെ മനുഷ്യന്റെ ജഡചുക്ഷുസുകൾ കൊണ്ട് കാണുവാനോ ദൈവത്തെ മനുഷ്യന്റെ ജഡശരീരത്തിന്റെ ആ നിലവാരത്തിൽ പോയി സ്പർശിക്കുവാനോ പിടിക്കാനോ ഒതുക്കാനോ കഴിയുന്നവനല്ല ദൈവം, ഇരുത്താവുന്നവനല്ല ദൈവം. അതാണ് വായിച്ചാട്ടെ, വേഗം വായിച്ചോട്ടെ, വായിച്ചോട്ടെ. അവൻ തമ്മിൽ അകന്നിരിക്കുന്നവനല്ലതാനും. അടുത്തത്, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കയും ഇരിക്കയും ചെയ്യുന്നത്. നോക്കൂ, ദൈവ സാന്നിധ്യം, ദൈവസ്ഥാനത്തെ വിഗ്രഹമാണെങ്കിൽ അവനിൽ ഇരിക്കുവാനും അവൻ തമ്മിലിരിക്കുവാനും ജീവിക്കുവാനും ചരിക്കുവാനും പ്രയത്നിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയില്ല. എന്നാൽ ആ ഗ്രീക്കിലെ ദേവന്മാർ നിശ്ചലരാണ്, ഈ കാര്യം അവരിൽ നടക്കത്തില്ല, അവർക്ക് നടക്കത്തില്ല, അവരെ കുറിച്ച് നടക്കത്തില്ല. അതിന്റെ ഖണ്ഡനമാണ് ഈ വാചകം. ആ ഏകദൈവത്തിൽ നാം ഇരിക്കുന്നു, ചരിക്കുന്നു, ദൈവത്തിൽ നാം ജീവിക്കുന്നു, ദൈവം തമ്മിൽ ജീവിക്കുന്നു. നോക്കൂ, ആ ദൈവത്തെ കുറിച്ചുള്ളതായ വിശകലനം, അവരുടെ ഹൃദയങ്ങളിൽ കൊടുക്കുന്നതായ പുതിയ പ്രകാശം. അടുത്ത വാക്യം വായിച്ചേ, അപ്പോൾ നാം ദൈവത്തിന്റെ സന്താനം തുടങ്ങിയാൽ നിങ്ങളെ വാചകം ശ്രദ്ധിക്കണം. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ, ദൈവം നമ്മുടെ പിതാവാണ്, ആ ശൈലി അവിടെ കൊടുത്തിരിക്കുന്നത്. ആ അടുത്ത വാചകം എന്തുവാ? ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയിലും പിന്നെ സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ വെള്ളി കല്ല് എന്നിവയോട് സാദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. അരയോക്കുന്നിൻ്റെ അരാജകത്വം എന്താണെന്ന് എടുത്ത് തുറന്നു കാട്ടുക. എന്തോ അരയോക്കുന്നിലെ അരാജകത്വം, കൊത്തിത്തീർത്ത പൊന്ന് വെള്ളി കല്ല് തുടങ്ങിയ ശില്പങ്ങളിൽ അവർ ദൈവത്തെ സ്ഥാപിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ നാമങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ അവർ ദൈവത്തെ ഓർക്കുന്നു, തപ്പി നോക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. അത് ഓർക്കേണ്ടതല്ല. ദൈവം മനുഷ്യന്റെ ശില്പമല്ല, പിന്നെയോ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ ദൈവമല്ല, സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് നമ്മൾ. നേരെ തിരിഞ്ഞു. എന്തോ ഒരു പരിജ്ഞാനത്തിന്റെ ആഴമേറിയ ഉപദേശമാണെന്ന് ഓർത്തു നോക്കി. പ്രകോപിക്കണമെന്നുണ്ടേ പോലും പ്രകോപിപ്പിക്കാൻ ഒക്കാത്ത നിലയിൽ കൂടെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇതുപോലെ ആഴമേറിയ പരിജ്ഞാന സമ്പൂർത്തിയുടെ ഒരു പ്രസംഗ ശൈലി ഇതപ്പരിന്ത് എങ്ങും കാണാൻ പോകുന്നു. അടുക്കടുക്ക് വിഷയങ്ങളാണ്. ഞാനൊന്ന് വായിച്ചു വിട്ടതേ ഉള്ളൂ, ആ സബ്ജക്റ്റിലൂടെ ഞാൻ കടന്നില്ല. എന്നാൽ ഇതിന്റെ അകത്ത് വായിച്ച് എന്താണ് അറിയോക്കുന്നമേൽ പൗലോസിന്റെ ആ പ്രസംഗത്തെ സംബന്ധിച്ച് അത് പുനരുത്ഥാനം ഇല്ല എന്ന് കേട്ടപ്പോൾ അവർ ഇടച്ചിൽ തുടങ്ങി. എവിടം വരെ പറഞ്ഞാ പുനരുത്ഥാനം പറഞ്ഞത്? തുടങ്ങിയ വിഷയം എന്തുവാ? തീർത്ത വിഷയം എന്തുവാ? അതാ ഞാൻ പറഞ്ഞത്, ഏകദൈവ വിശ്വാസ സൃഷ്ടിതാവായ ദൈവത്തിന്റെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ മുതൽ തുടങ്ങിയിട്ട് സൃഷ്ടിയെ സൃഷ്ടികർത്താവിനെ വേർതിരിച്ച് പഠിപ്പിച്ചതിന് ശേഷം അവരുടെ മൗഢ്യതോ അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം സൃഷ്ടിയല്ല, അതേ സൃഷ്ടിതാവിനെ സൃഷ്ടിയല്ല സൃഷ്ടിക്കേണ്ടത്, പിന്നെ സൃഷ്ടിതാവിന്റെ സൃഷ്ടിയാണ് സൃഷ്ടികളായ മനുഷ്യനെന്ന് കൊണ്ടുവന്നു. അപ്പോൾ ദൈവത്തെ നിർമ്മിക്കാൻ ആർക്കും അവകാശമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. ഓക്കെ, താണ്ടു വച്ചാട്ട്, താണ്ടു വച്ചാട്ട്. ആ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ നോക്കണേ. ഇനി അവിടെ വരുന്നത്, ഇത്രയും കാര്യങ്ങൾ ദൈവശാസ്ത്രത്തിന്റെ ബുദ്ധികേടും മൗഢ്യതയും കാണിക്കുന്ന ജ്ഞാനികൾ എന്ന് പറഞ്ഞ ഈ ഗ്രീക്കുകാരോട് നിങ്ങളെ നരകത്തിലോട്ട് ഇടാൻ പോവുകയാണെന്നല്ല പറഞ്ഞത്. ആ വാക്ക് നോക്ക്, അറിയായ്മയുടെ കാലങ്ങൾ. നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയത്, ഈ വിഗ്രഹങ്ങൾക്ക് ദൈവങ്ങളുടെ പേരിട്ടതും അജ്ഞാദേവൻ എന്ന വേദിക്കല് വേറെ വെച്ചതും, ഈ ദൈവങ്ങളൊന്നും അല്ലെങ്കിൽ പിന്നെ വേറെ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൽ ഇരിക്കട്ടെ എന്നുള്ള വേദിക്കലൊക്കെ ഉണ്ടെന്ന് ഞാൻ എഴുതില്ല. ഇതെല്ലാം നിങ്ങൾ വെച്ചതും നിങ്ങളോട് ദൈവം ക്ഷമിക്കും. എന്ത്? അറിയായ്മയുടെ കാലങ്ങള്. ഏതു മനുഷ്യൻ എത്ര വലിയ പാപ ഭയങ്കരത്വം കപ്പലണെങ്കിൽ ജീവനായാലും നിന്റെ പാപം രക്താമ്പരം പോലെ കറിഞ്ഞു വെപ്പായിരുന്നാലോ, അല്ലെ ഹിമം പോലെ വെളിപ്പിക്കാന്ന് പറഞ്ഞ തിരുവഴുത്തിന്റെ ശാസ്ത്രം ഇവിടെ കൊണ്ടുവരികയാണ്. അറിയായ്മയുടെ കാലങ്ങൾ ആരോടും ദൈവം ചോദിക്കുന്നില്ല. ഗ്രീക്ക് ഫിലോസഫേഴ്സെ, നിങ്ങൾ അറിവില്ലാതെ പാരമ്പര്യമായി ചെയ്തു വന്ന കാര്യങ്ങളാണില്ലെങ്കിൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ആരോടും കണക്കിടുന്നില്ല. ദൈവത്തിന് ദീർഘക്ഷമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ പിടിക നിർത്തമെന്നാണ് റോമാലേഖനം പറഞ്ഞിരിക്കുന്നത്. മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വെറുതെ ദൈവം വിട്ടോ? അർത്ഥവാക്യം വായിച്ചാട്ട്, അടുത്തു എല്ലാവരും മാനസാന്തരപ്പെടണം, ഗ്രീക്കിലും മാനസാന്തരപ്പെടണം. അടുത്ത വാക്ക്, എങ്ങനുണ്ട് വിഷയം? എവിടെ മുതൽ തുടങ്ങിയതായത്? നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇരുന്നിട്ടുണ്ട്. ഇത് എവിടെ തുടങ്ങിയതാ? ഒരു പ്രസംഗം തുടങ്ങിയ ചില്ലറ വാക്യങ്ങൾ കൊണ്ട് അത് ചില്ല, നമ്മളൊരു ചെറിയ പാരഗ്രാഫേ എടുത്തുള്ളൂ. ആ പാരഗ്രാഫിനകത്ത് വിഷയം തുടങ്ങിയത് എന്തുവാ? സൃഷ്ടിതാവായ ദൈവം, സകലത്തിന്റെ സൃഷ്ടിതാവായ ദൈവം, കാണപ്പെടുന്നതും കാണപ്പെടാൻ സൃഷ്ടിതാവായ ഒരു ദൈവം. ആ സൃഷ്ടിതാവായ ദൈവത്തെ തുടങ്ങി സകല വേദശാസ്ത്രം കൊണ്ടുവന്ന് അവസാനം ന്യായവിധി കൊണ്ടുവന്നു. 31-ാം വാക്ക് ന്യായവിധിയാണ്. എന്തോ എഴുതിയിരിക്കുന്നേ, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തര ലോകത്തെ ന്യായം വിധിപ്പാൻ ദൈവം ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവനെ മരിച്ചിരുന്ന ഉയർപ്പിച്ചേൽപ്പിച്ചിരിക്കാൻ എല്ലാവർക്കും ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അവനെ ഉയർപ്പിച്ചു. അവൻ മരിച്ചതല്ല പ്രസക്തി, മരിച്ചതോടൊപ്പം ഉയർപ്പം പ്രസക്തമാണ്. അവനെ ഉയർപ്പിച്ചു, ന്യായാധിപനാക്കി നിർത്തിയിരിക്കുന്നു. മഹാപുരോഹിതൻ എന്നാണ് പറയേണ്ടത്. ഇപ്പോഴത്തെ ശ്രദ്ധിക്ക്, അവിടം വിട്ടിട്ട് ന്യായാധിപനായി. കാരണം വരുവാൻ പോകുന്ന ന്യായവിധിക്ക് ഗ്രീക്കുകാർ കണക്ക് കൊടുക്കേണ്ടവരാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ക്രിസ്തു രക്ഷിതാവ് ന്യായാധിപനാണ്. ഈ പുനരുത്ഥാന ഉപദേശം കേട്ടപ്പോൾ അതുവരെ ഉള്ളതിലൊന്നും അവർ പിടിച്ചില്ല. ശ്രദ്ധിക്കണം, അതുവരെ പറഞ്ഞതായ നരവംശാസ്ത്രം, ദൈവശാസ്ത്രം, സൃഷ്ടിശാസ്ത്രം, ജീവശാസ്ത്രം ഒക്കെ പറഞ്ഞല്ലോ അവരെ. ഇതിനകത്തെങ്ങും കയറി അവർക്ക് പിടികൊടുക്കാനൊന്നില്ല. അവർക്കൊടുവിൽ പിടികിട്ടിയ ഒരു വാക്ക് എന്തോ, മരിച്ചവരുടെ പുനരുത്ഥാനം. ഇത് കേൾക്കുകയും തിന്നുക കുടിക്കുക നിൽക്കുക നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞ് വിനോദിച്ച് നടക്കുന്ന കൂട്ടർക്ക് ഇത് കേട്ടപ്പോൾ അപഹാസ്യം. മരിച്ചവൻ ജീവിക്കുമോട? എന്ത് വേടെ പറയുന്നത്? വിട്ടി എന്തോ വിട്ടിത്തരുമായും പറയുന്നത്. ഇവിടെ വെച്ച് ഇടച്ചിൽ ആരംഭിച്ചു. ചെല്ലു വിശ്വസിച്ചു, ചെല്ലു പറഞ്ഞു ഇനിയും പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു, കുറെ കൂടെ പഠിക്കാമെന്ന് പറഞ്ഞു. ചെല്ലു അപ്പം തന്നെ എഴുതിത്തള്ളി. മനുഷ്യ മനസ്സിന്റെ പൊതുവായൊരു ചിത്രമാണ്. ചിലർ കേൾക്കുമ്പോൾ എഴുതിത്തള്ളും, ചിലർ കുറെ കൂടെ ഗ്രഹിക്കാൻ തുടങ്ങും, ചിലർ കുറെ കൂടെ പഠിക്കാൻ ആഗ്രഹിക്കും, ചിലർ അതിനെക്കുറിച്ച് ഒരു ശാന്ത പ്രശാന്തമായ അന്തരീക്ഷത്തിലേക്ക് മാറും, ചില തീവ്രവാദികളായി അതെ ഏത് നന്മയെയും കണ്ണിച്ച് കളയുവാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പൊതു സ്വഭാവം അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഗ്രീക്ക് ജ്ഞാനികളിലും അമൂഢത കാണും. അവിടെ ലീവിടെ കൊണ്ട ഉപദേശം ആ പുനരുത്ഥാനം ഇല്ല എന്ന് ഗ്രീക്ക് ഫിലോസഫേഴ്സ്, അതുപോലെ ഗ്രീക്കിലെ തത്വജ്ഞാനികള്, അന്നുണ്ടായിരുന്ന ഗ്രീക്കിലെ തന്നവന്മാര് പൊതുവെ നിഷേധിച്ച ഉപദേശമാണ് പുനരുത്ഥാനം എന്നതുകൊണ്ടാണ് ഇതിന്റെ പ്രസക്തി ഇവിടെ വന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, പുനരുത്ഥാനം ഇല്ല എന്നവർ വാദിച്ചു പോയി. അടുത്ത പ്രവൃത്തി പുസ്തകം 23:6-8 വരെ വായിച്ചാട്ട. പ്രവൃത്തി 23:6-8 വരെ പുനരുത്ഥാനം ഇല്ല എന്നുള്ള വാദഗതിക്കാരിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്.
സഹോദരന്മാരെ, ഞാനൊരു പരീക്ഷകൻ, പരീക്ഷന്മാരുടെ പലരുമാകുന്നു. മനുഷ്യരുടെ പ്രത്യാശയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു പറഞ്ഞു. അവനിത് പറഞ്ഞപ്പോൾ പരീക്ഷന്മാരും സദൂക്കരും തമ്മിൽ ഇടച്ചു, തർക്കം ഛിദ്രിച്ചു. പുനരുത്ഥാനമില്ല, സൂര്യനും ആത്മാവും ഇല്ല എന്ന് സദൂക്കർ പറയുന്നു. പരീക്ഷന്മാരോ രണ്ടുമുണ്ടെന്ന് അവർ കാണിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി. പരീക്ഷവട്ടത്തിലെ ശാസ്ത്രിമാരും ചില വീടുകൾക്ക് ബാധിച്ചു. ഈ മനുഷ്യരെ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല, ഒരാത്മാവോ ഒരു ദൂതനോ അവരോട് സംസാരിച്ചെന്ന് വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയിടത്തിലായതുകൊണ്ട് അവർ പൗരോഹിതനെ കീറ്റിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങി വന്നവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോയി
ചുരുക്കി പറഞ്ഞ പൗരോഹിതൻ രക്ഷപ്പെട്ടു. ഈ ഉപദേശം ഈ പ്രസംഗം കൊണ്ട് രക്ഷപ്പെട്ടു. എന്തുവാ രക്ഷപ്പെട്ടത്? അല്ലെ, പരീശന്മാരും ശാസ്ത്രിമാരും കൂടി എഴുന്നേറ്റ് പൗലോസിന് വേണ്ടി ബാധിച്ചു, കൊല്ലാൻ പിടിച്ചവരാ. മറ്റേ സാധുക്കരെന്ന് പറയുന്ന ആൾക്കാരെ, അവർക്ക് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, പുനരുദ്ധാനവുമില്ല, ദൂതനില്ല, ആത്മാവില്ല, തിന്നുക കുടിക്കുക, അത് യഹൂദന്മാരുടെ ഒരു ചേരിയ, ഒരു പക്ഷമാ. യഹൂദന്മാരിൽ മൂന്ന് ഡിവിഷനാണ്. ഏതോ കാരണത്താൽ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കാരും, യഹൂദന്മാരുടെ മൂന്ന് ഡിവിഷനില് ഒരു ഭാഗം പരീശന്മാർ. അവരെ കീഴ്കൃത്യമായിട്ട് ഉള്ളി, ജീരകം, ആ ചതുകുപ്പ, ഇതെല്ലാം പതാരവും ദശാംശവും മുഴുവൻ കൊടുത്ത്, അതേ നൊയമ്പും പ്രാർത്ഥനയും ഉപവാസവും, ആ പ്രാർത്ഥനയുടെ സമയത്ത് റോഡിലോ ചന്തയിലോ ആണെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന പിന്നെ ഇതുപോലെ ആചാരം വരും. ഓർത്തഡോക്സ് ജ്യൂസ് എന്ന് പരീശന്മാർ പ്രമാണങ്ങൾ ഒന്നും മാറ്റി ചെയ്യത്തില്ല. അത് കർത്താവിന്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ശാസ്ത്രിമാർ, അവരുടെ ജോലി എന്താന്ന് ചോദിച്ചാൽ വേദപുസ്തക വ്യാഖ്യാനം, അത് വ്യാഖ്യാനിക്കുക, പകർത്തി എഴുതുക, അതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, അതെല്ലാം അവരുടെ അധീനതയിൽ വേദശാസ്ത്രം മുഴുവൻ. അത് കഴിഞ്ഞ് രണ്ട് കൂട്ടർ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു കൂട്ടർ, രണ്ട് വകുപ്പ്. പരീശന്മാരെ അംഗീകരിക്കുകയില്ല, ശാസ്ത്രിമാരെ അംഗീകരിക്കുകയില്ല. അവർക്ക് തിരുവരുത്തം വേണ്ട, വേദവും വേണ്ട, മോചനം വേണ്ട, ദൂതനും വേണ്ട, പുനരുത്ഥാനവുമില്ല, ഒന്നുമില്ല, യാതൊരു ഭാവി പ്രത്യാശ ആത്മാവ് ഒന്നുമില്ല. തിന്നുക കുടിക്കുക എന്നിക്ക നാളെ ഇതാണ് ഇവര്. അപ്പൊ ഈ രണ്ട് പക്ഷക്കാർ ഈ ന്യായാധിപ സംഘത്തിലെ ജഡ്ജിമാരുടെ കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലാക്കി ആദ്യമേ ഇവരെ തമ്മിൽ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യിക്കാമെങ്കിൽ ഇനി അടുത്ത വിഷയം അവിടെ നിന്ന് അവസാനിക്കുമല്ലോ എന്ന് പൗലോസ് വിചാരിച്ചിട്ട് എന്താ വിഷയം എടുത്തിട്ടു? സഹോദരന്മാരെ, ഞാൻ ബന്ധനത്തിലായിരിക്കുന്നത്, ന്യായസംഘങ്ങളെ ഞാൻ ബന്ധനത്തിലായിരിക്കുന്നത്, മനുഷ്യവരുടെ പ്രത്യാശയെ കുറിച്ച് അതെ തിരുവേ പിതാക്കന്മാർ വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുന്നു, എന്റെ മക്കൾ കണ്ടെത്തി, ഇതല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. മരിച്ചവരുടെ പുനരുത്ഥാനവും മരിച്ചവരുടെ പ്രത്യാശയും മരിച്ചവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ ഉള്ള ഈ പ്രസംഗം അങ്ങോട്ട് കേട്ടപ്പോഴേക്ക് സാധുക്കരെ ഇവിടെ പുനരുത്ഥാനം ഇല്ലെന്നും പറഞ്ഞ് ആ പാടെ ഹൈമന വെട്ടി അത് തുടങ്ങി. അപ്പോഴേ മറ്റൊരു ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു. ആ മറ്റവര് ഭൂരിപക്ഷം, കാരണം പരീശന്മാരും ശാസ്ത്രിമാരും കൂടെ കൂടുമ്പോൾ ഇവരെക്കാൾ അല്ലെ ബഹുഭൂരിപക്ഷമുണ്ട്. അവരെഴുന്നേറ്റ് കാര്യങ്ങൾ വാദിച്ചു. കാര്യപരിമായി രണ്ടു ഭാഗത്ത് നമ്മളില് ആ വലിയ ഇടച്ചിൽ വന്നു, വലിയ സംഘർഷാവസ്ഥയിലായി എന്നു. അപ്പോൾ അന്നത്തെ യഹൂദന്മാരിൽ പോലും പരസ്യമായി പുനരുത്ഥാനമില്ല എന്ന് പഠിപ്പിച്ചിരുന്നു എന്നത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത രണ്ടിന്റെ പതിനെട്ട്, രണ്ട് തിമൊഥെയൊസ് ഒന്ന് വായിച്ചാട്ട്, രണ്ട് തിമൊഥെയൊസ് രണ്ടിന്റെ പതിനെട്ട്. വേഗം 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 വേഗം. ഇവിടെ വിഷയത്തിൽ പുനരുത്ഥാനം കഴിഞ്ഞു, അതൊക്കെ പോയി പോയി, പണ്ടത്തെ കാര്യമാണ്, ഇനിയും അത് നടക്കുന്നില്ല, ഇനി പുനരുത്ഥാനം ഇല്ല എന്ന വസ്തുത പഠിപ്പിക്കാൻ തുടങ്ങിയ ദുരുപദേഷ്ടാക്കളുടെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആരുടെ അവരുടെ പേരെന്തൊക്കെയാ? ഉമനിയോസും പിലേത്തോസും അവർക്ക് നേതൃത്വം വഹിക്കുന്നവരാണ്. അവരെ പുനരുത്ഥാനത്തെ ഇല്ലായിരുന്നു ഉപദേശം മറിച്ചു കളയുന്നു. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, അതിന് മാറ്റം വരികയില്ല എന്ന് അവിടെ ശക്തമായ ഭാഷയിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഈ എഴുത്തും വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ എതിർവാദം ഇത് മനസ്സിലാക്കി വെച്ചോണ്ട്. എന്തുകൊണ്ട് പുനരുത്ഥാനം ഒരു വാദ വിഷയമായി വന്നു? വന്നത് ഈ കാരണങ്ങളാലാണ്. നാല് വേദഭാഗങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പുനരുത്ഥാനമില്ല എന്ന് ഗ്രീക്കുകാർ പറയുന്നു, പുനരുത്ഥാനമില്ല എന്ന് യഹൂദ വിഭാഗമായ സാധുക്കൾ പറയുന്നു, പുനരുത്ഥാനമില്ല എന്ന് അതെ അന്നത്തെ കൊരിന്ത്യ സഭയിൽ തന്നെ പുനരുത്ഥാനമില്ല എന്ന് പറയുന്നു. അത് തീമത്യോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ അതും അവർ സഭയോട് ബന്ധപ്പെട്ട വ്യക്തികളാണ്, അവിടെയും പുനരുത്ഥാനമില്ല എന്ന് പറയുന്നു. അങ്ങനെ സാർവത്രികമായ പുനരുത്ഥാന വിഷയം പഠിപ്പിച്ചപ്പോൾ തന്നെ സാർവത്രികമായി പലയിടങ്ങളില് അതേ പുനരുത്ഥാനമില്ല എന്ന വിഷയവും പഠിപ്പിച്ചു വന്നതുകൊണ്ട് ഇത് ആർഗ്യുമെന്റ് സ്റ്റേജിൽ വന്നിട്ട് ഇതിനെ വ്യവസ്ഥാപിതമായി സ്ഥാപിക്കേണ്ട ഗതിയിലായി. അല്ലെങ്കിൽ അത് വ്യവസ്ഥാപിതമായി അത്രയും വാദപ്രതിഭാവം വാദോന്മുഖമായി കൊണ്ടുവരേണ്ടി വരികയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഓർക്കുന്നത് ഈ ഭാഗങ്ങൾ പറഞ്ഞു വെച്ച് ഞാൻ ഇനിയും അതിനെ പുനരുദ്ധാരണത്തിന്റെ തെളിവുകളിലേക്ക് സകല തെളിവുകളോടും കൂടെ അത് പഠിച്ചിരിക്കണമെന്നുള്ളത് കൊണ്ട് അല്പം വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ഞാൻ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു. പുനരുദ്ധാരണ ദൃഷ്ടാന്തങ്ങൾ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപദേശങ്ങൾക്ക് പഴയ നിയമത്തിൽ ദൃഷ്ടാന്തങ്ങളും നീളികളുമായി ഒട്ടു വളരെ കാര്യങ്ങളുണ്ട്. അത് ഇതിനെ വിലപ്പെടുത്തുവാൻ പഴയ നിയമത്തിൽ പൊതുവെ ചെയ്തിരിക്കുന്ന വിഷയങ്ങളാണെന്നും നമുക്കറിയാമല്ലോ. അതിനകത്ത് എട്ട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ സമ്പ്രദായം കൊണ്ടുവരും. കാരണം പുനരുദ്ധാനമില്ല എന്ന് വാദിക്കുന്ന ആർഗ്യുമെന്റ്സ് ദൈവത്തിന് കഴിവില്ലെന്നോ അങ്ങനെ സംഭവം ചരിത്രത്തിലില്ലെന്നോ പറഞ്ഞാൽ ഈ എട്ട് ദൃഷ്ടാന്തങ്ങൾ ചരിത്രപരമായതാണ്, അത് തെളിയിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സാരെഫാത്തിലെ വിധവയുടെ മകനെ ഉറപ്പിച്ചു. ഒന്ന് രാജാ 17:22, ഈ വാക്യം വായിച്ചു വിട്ടാൽ മതി, എട്ട് റഫറൻസ് വായിക്കണമെന്നേ ഉള്ളൂ, വേറെ കാര്യങ്ങൾ നേരമില്ല. ആശാട്ട് നോട്ട് എഴുതുന്നവർക്ക് സാരെഫാത്തിലെ പുനരുദ്ധാനത്തിന്റെ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കൂ, സാരെഫാത്തിലെ വിധവയുടെ മകൻ മരിച്ച ഒരു ചോദ്യചിഹ്നമായ വിഷയം അവിടെ വന്നതും ആ മകനെ പ്രാർത്ഥിച്ച് ഏലിയ ഉയർപ്പിച്ചതുമായ വസ്തുതയാണ് നിങ്ങൾ വായിച്ചു കേട്ടത്. മരിച്ചവൻ ഉയർക്കും എന്നുള്ള വസ്തുതയ്ക്ക് സാക്ഷ്യമായ പഴയ നിയമത്തിലെ സംഭവങ്ങൾ ചില നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അത് ഒന്നത്. രണ്ട്, ശൂനേങ്കാരത്തിന്റെ മകനെ ഉയർപ്പിച്ചത് 2 രാജാ 4:35. 2 രാജാ 4:35 മതി, അവിടെ ശൂനേങ്കാരത്തിന്റെ മകനെ ജീവിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിഞ്ഞു. അടുത്തത് 2 രാജാ 13:21 വാക്യം വായിച്ചാട്ട്. അവിടെ ഇതാ ഏലിശയുടെ അസ്ഥികളെ തൊട്ട് ശവക്കുഴിയിൽ ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യനെ അവിടെ പ്രത്യേകമായി കാണുവാൻ കഴിഞ്ഞു. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ച വിഷയം 9:25. ഒന്ന് വായിച്ചാൽ മതി, അതിന് തെളിവുകൾ അങ്ങെടുക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ യായിറോസിന് മകൾ ഉയർക്കുന്ന രംഗം കാണുവാൻ മനസ്സിലാക്കാൻ ക്രൂശീകരണ ഘട്ടത്തിൽ വിശുദ്ധന്മാർ 27:52 27:52 അടുത്തത് നയിനിലെ വിധവയുടെ മകൻ, ലൂക്കോസ് 7:15. നയിനിലെ വിധവയുടെ മകന്റെ ഉയർപ്പ്, 7:15 ലൂക്കോസ്. അടുത്തത് പ്രധാന ഇല്ലാസ്തർ 11:44 യോഹന്നാൻ. അത് ലാസറിന്റെ ഉയർപ്പാണ്, സബീതയെ ജീവിപ്പിച്ചത്. പ്രവൃത്തി 9:40 സബീത, പുതിയ നിയമസഭയിൽ 9:40 പ്രവൃത്തി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും മരിച്ചവരുടെ ഉയർപ്പെന്നുള്ളത് നിഷേധിപ്പാനാവാത്ത കാര്യമാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ബേസ് എടുത്ത് പഠിച്ചാൽ പ്രമാലേഖനം 4:17 മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുമാണ്. 4000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിൻ വിശ്വാസത്തിൽ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുമെന്നുണ്ടായിരുന്നു. അത് കേവലം ഒരു വൃഥാവിശ്വാസം, മിഥ്യാവിശ്വാസമല്ല. കാരണം പിൽക്കാലങ്ങളിൽ മരിച്ചവരുടെ ഉയർപ്പ് അസംഖ്യങ്ങളായി പലയിടങ്ങളിൽ നടക്കുവാനിടയായി തീർന്നു. തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് വേദപുസ്തക ചരിത്രത്തില്, ദൈവശാസ്ത്രത്തില്, ദൈവത്തിന്റെ സർവശക്തിയില് മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളത് അനിഷേധ്യമല്ല, അനിഷേധ്യമല്ല, അനിഷേധ്യമായ നിത്യസത്യമാണ്. അതിനെ എതിർക്കുവാൻ സാധ്യമല്ല എന്ന വസ്തുത ഇവകളാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും അതിന്റെ പ്രവചനങ്ങളും. എഴുതുന്നവർക്ക് വേണ്ടിയുള്ള റെഡിങ്, ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും അതിന്റെ പ്രവചന വിഷയങ്ങളും, പ്രവചന ഭാഗങ്ങളും. ക്രിസ്തു ഉയർത്തത് അവിചാരിതമല്ലെന്ന്, ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് തന്നെ യേശു ക്രിസ്തു മരിച്ചാൽ ഉയർക്കുമെന്നുള്ള കാര്യം വ്യക്തമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതാ തെളിവ്. യേശു ക്രിസ്തു അവിചാരിതമായി മരിച്ചതല്ല. ബലഹീനതയോ കയ്യേറ്റമോ ഒരു രക്തസാക്ഷി മരണമോ
അതെ, മറ്റ് മറ്റു നിലകളിലും ഉണ്ടായ ഒരു അപകട മരണമല്ലത്. യേശു മരിച്ചത് അവിചാരിതവുമല്ല. അവൻ തക്ക സമയത്ത് ലോകത്തിലേക്ക് വന്നു, തക്ക സമയ ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. ന്യായപ്രമാണത്തിന് വിധേയനായിട്ട് അവൻ വന്നു. അവൻ മരിക്കുമെന്ന് പറഞ്ഞിരുന്നു, അവൻ മരിച്ചു. ഉയർക്കുമെന്ന് പറഞ്ഞിരുന്നു, അവൻ ഉയർത്തു. അവൻ ഇന്നേക്ക് ജീവിക്കുന്നു. അവിചാരിതമല്ല തിരുവചന പ്രകാരം എന്നുള്ള വസ്തുത. സങ്കീർത്തനം 16:10. ആ ഇപ്പൊ ഇരിക്കട്ടെ, പറഞ്ഞ ബാക്കി ഒന്ന് വായിച്ചാ മതി. ക്ലോസ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് പിന്നെ പഠിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വൈ സ്ഥലോട് ഇന്ന് രാത്രി കാലം കേൾക്കപ്പെടുന്ന വചനത്തെ ഉള്ളത് സംഗ്രഹിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജീവൻ പ്രാപിപ്പാനും നമ്മുടെ അധികൃതം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പാപങ്ങൾ നിമിത്തം മരിച്ച് ഉയർച്ച നിൽക്കുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തി നിൽക്കുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ രക്ഷപ്രാപിപ്പാനും ഇടയാക്കിയതിനായി ഇതിനെ സ്തോത്രം ചെയ്യാൻ വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി കാലവും അവന്റെ രക്തമൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം തന്റെ പുത്രനെ നമുക്കായി നിർത്തിയിരിക്കുന്നു. ഓർത്ത് അത് വിശ്വസിക്കാതെ ആരെങ്കിലും ഇതുവരെ രക്ഷ കണ്ടെത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പുത്രനെ നമുക്ക് പ്രായച്ചിത്തമായ മറുപടിയായി നിർത്തിയിരിക്കുന്നു. ഓർത്ത് അവൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം അതെ നമുക്ക് വേണ്ടി ഇതാ ഇന്നും വാതിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതിനായി സഹായിക്കട്ടെ. കുടികുണ എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യാൻ കേൾക്കപ്പെടും മതിലും. അതേ രക്ഷപ്പെടായി പോകാതിരിപ്പാൻ, വല്ലപ്പോഴും ഒഴുകി പോകാതിരിപ്പാൻ ഗണതീയ സത്യയോടെ കരുതിക്കൊണ്ട് നിത്യസത്യങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് പോകുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് കർത്തകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പരസ്യമായി പ്രാർത്ഥിച്ച് അതേ യോഗം അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്.